من الشيطان الرجيم. بسم الله الرحمن الرحيم. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم.
يا سهر المريض سهر المريض നമ്മുടെ ഈ പരിപാടി മൂന്ന് ദിവസത്തേക്ക് നോട്ടീസിൽ മൂന്ന് ദിവസം പരിപാടി ഉണ്ടാവുമെന്ന് അറിയിച്ചത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടായി. അതിൽ പ്രധാനമായിട്ടും മൂന്നാമത്തെ ദിവസം മാത്രമേ ഞാൻ സംബന്ധിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ദിവസം എന്റെ പ്രസംഗം എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേതാക്കന്മാരെ സംബന്ധിക്കാതിരിക്കുന്ന വൃത്തിയില്ല. പിന്നെ ഓഫീസ് ഉദ്ഘാടനം, ലൈബ്രറി ഉദ്ഘാടനം എന്നുള്ള ഒരു മഹത്തായ കാര്യം, ഖുർആൻ സുന്നത്തിന്റെ ഓഫീസും ലൈബ്രറിയും ഉദ്ഘാടനം ചെയ്യുക എന്നൊരു മഹത്തായ കർമ്മം ഇന്നലെ ഇവിടെ നടത്താൻ തീരുമാനിച്ചതുകൊണ്ട് ഞാനും സംബന്ധിക്കണമെന്നും ഇവിടുത്തെ ആദർശ ബന്ധുക്കളുടെ ആവശ്യവും എനിക്കൊരാഗ്രഹവുമായിരുന്നു. അങ്ങനെ ഇന്നലെ വന്ന് സംബന്ധിച്ചു. നാളെ പോയിട്ട് വരാനുള്ളത് അതും ബുദ്ധിമുട്ടാണ്. ഇന്നിവിടെ പ്രസംഗിക്കാനാളുണ്ട്. നിങ്ങളോട് ഇതുവരെ സംസാരിച്ചു എന്റെ സുഹൃത്ത് ഷാഹുൽ ഹബീബ് മൗലവി. അപ്പോൾ ഇന്നെനിക്ക് ഒഴിവാവാം, പക്ഷേ ഒഴിവെന്ന് ബുദ്ധിമുട്ടും. നാളെ തന്നെ വീണ്ടും ഇവിടെ തന്നെ എത്തിച്ചേരാനുള്ള ആ വിഷമം കൊണ്ട് തൽക്കാലം ഇവിടെ തങ്ങിയതാണ്. അതോടൊപ്പം ഉദ്ദേശിച്ച കാര്യങ്ങൾ ഈ മൂന്ന് ദിവസങ്ങൾക്കുള്ളിലായി ഏതാണ്ട് നമ്മളുടെ ആദർശ ബന്ധുക്കൾക്കും നിഷ്പക്ഷരായ ആളുകൾക്കും അത്യാവശ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിയുന്നത്ര വിവരിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇതിന്റെ സംഘാടകർക്കും ഞങ്ങൾക്കുമുള്ളത്. അപ്പോൾ ഏതാണ്ട് സാധാരണഗതിയിലുള്ള സംസാരം ഒരു പ്രസംഗങ്ങളോട് നടന്നു കഴിഞ്ഞെങ്കിലും കുറച്ച് സമയം ഞാനും സംസാരിക്കാമെന്ന് ഏറ്റതാണ്. എത്ര സംസാരിച്ചിരുന്നാലും സംശയം തീരാത്ത വിഷയങ്ങളാണ് പൊതുവെ നമ്മൾക്കിടയിൽ വന്നുപെട്ടിട്ടുള്ളത് എന്നത് ഒരു വസ്തുത. അതെന്താ കാരണം? നമ്മളിവിടെ ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെയധികം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കാം. അവിടെ വെച്ച 13 ഗ്രന്ഥങ്ങൾ ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള വ്യവസ്ഥകൾക്ക്, നിലവിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾക്ക്, ശരീഅത്ത് നിയമങ്ങൾക്ക് വിരുദ്ധമായി ധാരാളം കാര്യങ്ങൾ ഖുർആനിന്റെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് വിവരിച്ച ഗ്രന്ഥങ്ങളാണ് 13 ഇതിനിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആവശ്യക്കാർക്ക് ഇവിടെ അത് കിട്ടുകയും അതെല്ലാം കൂടി പ്രസംഗിച്ച് തീർക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി അതിന്റെ ആവശ്യവുമില്ല. സാധാരണഗതിയിൽ ദിനം പ്രതി പ്രാവർത്തികമാക്കേണ്ട അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ അത് പൊതുവെ പറഞ്ഞ് ധരിപ്പിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ഞാനിപ്പോൾ സംസാരിക്കാം. കുറെ വിഷയങ്ങൾ കൂടെ പ്രതിപാദിച്ചു കഴിഞ്ഞ് ഖുർആൻ സൂക്തങ്ങളും വ്യാഖ്യാനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ധാരാളം സാഹുൽ ഹബീബ് മൗലവി ഇവിടെ വിരിച്ചു കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല വിഷയത്തിലും വിശദീകരണത്തിന് സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ അത് വേണ്ടത്ര ബോധ്യപ്പെട്ടിട്ടില്ല, മനസ്സിലായിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഉപദേശിച്ചതുപോലെ ഓരോ വിഷയത്തിലും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ പച്ച മലയാളത്തിൽ സമർപ്പിച്ചത് വായിച്ചു നോക്കിയാൽ മതി. അതൊക്കെ നിങ്ങൾക്കിവിടെ കിട്ടും. എന്നാൽ പ്രധാനമായിട്ട് അശോകകപ്പത്തിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞല്ലോ. അശോകകപ്പം തീരലാണല്ലോ നമ്മുടെ ആവശ്യം. നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ്. നമുക്കെല്ലാവർക്കും ഇസ്ലാം മുസ്ലിങ്ങളായി ജീവിക്കണം. അങ്ങനെ മാന്യമായിട്ട് ഇവിടെ ജീവിച്ച് മരിക്കണം. മരിക്കുമ്പോൾ ഒരു പരിപൂർണ കഴിയുന്നിടത്തോളം ഒരു പൂർണ്ണ മുസ്ലിമായിട്ട് മരിക്കണതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം, നമ്മളുടെ നിർബന്ധം, നമ്മളുടെ ലക്ഷ്യം അതാ. അതിനിപ്പെന്താ വേണ്ടത് എന്നുള്ളതാണ് ഈ ചർച്ച ചെയ്യുന്നതൊക്കെ. ശരിയായൊരു മുസ്ലിമായിട്ട് ജീവിച്ച് മരിക്കാനിപ്പോ എന്തൊക്കെ വേണം, ഇതാണ് ഏറ്റവും വലിയ ചിന്താ വിഷയം. ഒരു മുസ്ലിമിന് ചിന്തിക്കാനുള്ളതും അതാണ്. അതിൽ ഭൂരിഭാഗം ആളുകൾ പറയുന്നത് അഞ്ച് നേരം കൃത്യമായിട്ട് നമസ്കരിച്ചാൽ പോരാ, പള്ളിയിൽ തന്നെ പോയി നമസ്കരിച്ചെങ്കിലേ ഒരു പരിപൂർണ മുസ്ലിമാവുകയുള്ളൂ എന്നാണ് ബഹുഭൂരിഭാഗം മതപണ്ഡിതന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നാല് മദഹബിന്റെ ആളുകളും അങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് പറയാം. മറ്റു വാക്കിൽ പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തുകാരെല്ലാം പറയുന്നത് അങ്ങനെ അഞ്ചു നേരം നമസ്കരിച്ചെങ്കിലല്ലാതെ ശരിയായ മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റില്ല എന്നാണ്. ഒന്നു കൊടുക്കാൻ പറ്റില്ല. 17 റക്അത്തിൽ അഞ്ച് നേരത്തായിട്ട് 17 റക്അത്ത് പൂർത്തിയായിട്ട് നമസ്കരിച്ചെങ്കിലേ മുസ്ലിമാകും. അതിൽ നിന്ന് ഒരു നേരം കുറക്കാൻ പറ്റുകയില്ല എന്ന് മാത്രമല്ല, ഒരു റക്അത്ത് പോലും കുറക്കാൻ പറ്റില്ല. 17 റക്അത്ത് എന്നത് 16 റക്അത്ത് നമസ്കരിച്ചാൽ മുസ്ലിമാകൂല. അഞ്ചു നേരം എന്നുള്ളത് 4 നേരാക്കിയാലും 3 നേരാക്കിയാലും മുസ്ലിമാകൂല. 5 നേരം 17 റക്അത്ത് പറഞ്ഞ സമയത്ത് തന്നെ നിർവഹിച്ചെങ്കിൽ ശരിയായ മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റുള്ളൂ. അപ്പോ എന്ന് പറഞ്ഞാൽ 1350 വർഷമായിട്ട് നമ്മളെ പഠിപ്പിച്ച പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ട് അബൂ ഹുറൈറ മുതൽക്ക് ഇന്ന് വരെ. അപ്പോ 3 മതി എന്നുള്ളപ്പോ ഖുർആൻ സുന്നത്ത് പറയുന്നത് ഖുർആൻ സുന്നത്തുകാർ പറയുന്നത് 3 മതി എന്നുള്ള 3 നേരത്തെ നമസ്കാരം 3 മാത്രം, അത്രയും നമസ്കരിക്കാൻ പാടുള്ളൂ. അതിനപ്പുറം നമസ്കരിക്കുന്നത് വിദേഹത്താണ്, അനാചാരമാണ്, അതൊരു മുസ്ലിമിന് യോജിച്ചതല്ല, അള്ളാഹു പോലെ നിർബന്ധമാക്കിയിട്ടുള്ളൂ, അത് തന്നെ ഫർളാണെന്ന് പറയാൻ പാടില്ല, അള്ളാഹു നമസ്കാരം ഫർളാണെന്ന് പറഞ്ഞിട്ടില്ല, ഫർളാണെന്ന് പറഞ്ഞവൻ ആരാണ് എന്നൊക്കെയുള്ള വർത്തമാനപ്പോ ഞമ്മള് പറഞ്ഞു. അപ്പൊ അത് നിസ്കാരം പറഞ്ഞല്ലേ. മുമ്പ് കേട്ടിരുന്ന പല ആൾക്കാരും ചിലർക്ക് മുമ്പിന്റെ പ്രസംഗം കേട്ടുകൊണ്ടായിരിക്കും, അവർക്ക് സംശയം ഉണ്ടാവില്ല. മുമ്പ് കേൾക്കാത്ത ആൾക്കാരിപ്പോ കേൾക്കുകയാണെങ്കിൽ അപ്പൊ നിസ്കാരം ഫറവല്ലേ. ഇപ്പൊ 3 5 പോയി 3 3 ഫറവല്ല എന്നായപ്പോ അത് പോയില്ലേ എന്നപ്പോ ചിന്തിക്കാം. ഒന്നും പോയിട്ടില്ല. അള്ള പറഞ്ഞ മാതിരി പറയണമെന്നപ്പൊ പറഞ്ഞില്ല. അള്ള പറഞ്ഞെന്താ? നിസ്കാരം ഫറവാണെന്ന് പറഞ്ഞിട്ടില്ല, സക്കാത്ത് ഫറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അനന്തരാവകാശം ഫറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മഹർ ഫറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പൈസന്റെ കാര്യമാണ്. നമുക്കറിയാം പഴയ കാലത്ത് നമ്മൾ മഹർ കൊടുക്കണെങ്ങനെ മഹർ 19 മിസ്കാർ വരെ അവിടെ പറഞ്ഞെത്തിക്കും. ഒരൊറ്റ മിസ്കാരും അര മിസ്കാരോട്ട് കൊടുക്കൂല. തഞ്ച കിട്ടുമ്പോ പറഞ്ഞ് പിടിച്ചപ്പടിക്കും. ഇതല്ലേ പരിപാടി, പഴയ കാലത്തുള്ള പരിപാടി അതായത്. അപ്പൊ മഹർ തോൽപ്പിക്ക, അനന്തരാവകാശം തോൽപ്പിക്ക, സക്കാത്ത് തോൽപ്പിക്ക, ഇത് ഈ ഭൂരിപക്ഷത്തിന്റെയും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ മുഴുവൻ പക്ഷത്തിന്റെയും പരിപാടിയാണെന്ന് അള്ളാഹു ശരിക്കും ദീർഘദർശനം ചെയ്തതിന്റെ പേരിലാണ് സക്കാത്ത് ഫറളാണ് അത് ഉപേക്ഷിച്ചാൽ ശിക്ഷിക്കും. അതുപോലെ അനന്തരാവകാശം അർഹരായ ആൾക്കാർക്ക്, അനാഥകൾക്ക് പ്രത്യേകിച്ചും കൊടുക്കൽ ഫറളാണ്, അത് കൊടുത്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കും. വളരെ കണിശമായിട്ട് പറഞ്ഞു. അതുപോലെ മഹറിനെ സംബന്ധിച്ചും വളരെ ഗൗരവത്തോടുകൂടി പല പ്രാവശ്യം കുറവാനുള്ള ആവർത്തിച്ചു. വിവാഹമൂല്യത്തെ സംബന്ധിച്ച് സ്ത്രീകളുടെ അവകാശമാണ്, സാധുക്കളാണ്, നമ്മളവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു അവകാശ ധനമാണത്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ തോൽപ്പിക്കലാണ്, ആ സാധുക്കളെ തോൽപ്പിക്കാൻ പാടില്ല എന്ന് അള്ള ഊന്നി ഊന്നി പറഞ്ഞിരിക്കണം. പിന്നെ നിസ്കാരം നോമ്പ് ഹജ്ജ് അതും അള്ള പറഞ്ഞു. എന്നാൽ നിസ്കാരോ നോമ്പോ ഹജ്ജോ ഫറളാണെന്ന് അള്ള പറഞ്ഞോ? നമ്മൾക്ക് പാകം 3 ഫറള എന്താണ്? നിസ്കാരോ നോമ്പോ ഹജ്ജോ അല്ലേ? ഇവിടെ ഭൂരിപക്ഷക്കാരായ നമ്മളുടെ വാദം എന്താണ്? നിസ്കാരം ഫറള്, നോമ്പ് ഫറള്, ഹജ്ജ് ഫറള്. ഇത് 3 ഫറളാണെന്ന് ഖുർആനിലില്ല. ഖുർആൻ അനുസരിച്ച് അത് 3 ഫറള് എന്ന് പറയാനും പാടില്ല. വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഇത് 2000 ദിവസം കേൾക്കാത്താണെന്നുള്ള വർത്തമാനമൊക്കെ ഉണ്ടാവും, അതൊക്കെ ശരിയാ. 2000 ദിവസം കേൾക്കാത്ത പല വർത്തമാനമൊക്കെ ഖുർആനിലുണ്ട്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ഖുർആൻ പഠിക്കാൻ പോട്ടെ. ഖുർആനിൽ എന്താണുള്ളത് എന്ന് ചോദിക്കുന്ന പരിപാടി നമ്മൾക്കില്ല. പഠിപ്പിക്കാമെന്നവർക്ക് പഠിപ്പിക്കണമെന്നില്ല. എന്തൊക്കെയാണുള്ളതെന്ന് സമുദായത്തെ ഒന്ന് ഏതെങ്കിലും കാര്യത്തിൽ ബോധ്യപ്പെടുത്തണമെന്ന് പുരോഹിതന്മാർക്കും ഇല്ല. പിന്നെ ഖുർആനിൽ പറഞ്ഞതെങ്കിലും നമ്മളറിയാം. ഖുർആനിൽ ഈ 3 കാര്യം ഫറളാണെന്ന് പറഞ്ഞിട്ടില്ല, മറ്റേ 3 കാര്യം ഫറളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ
അള്ളാഹു പറഞ്ഞ ഫർളാകാര്യം പൊരുത്തം പിടിച്ചു കഴിച്ചു. ഏതാണ്ടൊക്കെ ചിലതൊക്കെ അട്ടിമറിച്ചു പോയി. അള്ളാഹു ഫർളാകാത്ത കാര്യം അത് ഫർളാക്കി എന്ന് മാത്രമല്ല, ഇപ്പൊ മനുഷ്യന് നടക്കാൻ വയ്യാത്ത രൂപത്തിലാക്കി. 5 നേരം ബാങ്ക് കേൾക്കുമ്പോഴൊക്കെ പള്ളിയിൽ പോയിട്ട് കൃത്യമായിട്ട് നിസ്കരിച്ചെങ്കിലല്ലാതെ ഒരു ദിവസവും 40 വയസ്സുവരെ അല്ലെങ്കിൽ 40 വയസ്സിന് ശേഷം പോരാ. പ്രായപൂർത്തി എത്തിയ ശേഷം അല്ല, ഏതാണ്ടൊക്കെ വകതിരിവായ 7 വയസ്സ് മുതൽക്ക് മരിക്കുന്നത് വരെ അങ്ങനെ ചെയ്തെങ്കിലേ, 5 നേരം നിസ്കരിച്ചെങ്കിലേ ശരിയായ മുസ്ലിമാവുള്ളൂ. ഇതിനകത്ത് മെനക്കെട്ടാൽ മര്യാദക്കോടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. കാരണം പല ആൾക്കാരോടും ഞാൻ ചോദിക്കാറുണ്ട്, ഏറ്റവും വലിയ നിസ്കാരം ഫർളാണ് 5 നേരം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ധാരാളമല്ലോ. ധാരാളം സുഹൃത്തുക്കളോട്, എന്റെ സുഹൃത്തുക്കളിൽ തന്നെ സൗഹൃദത്തിന് കൂടെ യാതൊരു കുഴപ്പമില്ലല്ലോ. ഈ 5 നേരക്കാരെയൊക്കെ നമ്മൾ വലിയ ലോകത്തിൽ തന്നെ, നമ്മൾ സമുദായം തന്നെയല്ലേ, ചോദിക്കാറുണ്ട് നിങ്ങൾ 5 നേരം പള്ളി പോകാറുണ്ടോ. വലിയ വാശിക്കാരായ മൗലവിമാരോട് ചോദിക്കാറുണ്ട് ചിലപ്പോൾ, പോവാത്ത മൗലവിയാണെന്ന് എനിക്കറിയാം. അതുപോലെ വലിയ നേതാക്കന്മാർ, സമുദായ നേതാക്കന്മാരായ ആൾക്കാരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് 5 നേരം പള്ളി പോകാറുണ്ടോ ദിവസേന. ഇല്ല, അതിപ്പോ പള്ളിയിൽ പോകാൻ അങ്ങനെ കൃത്യമായിട്ട് 5 നേരം പോകാറുണ്ടോ സാധിക്കുന്ന കാര്യമില്ലല്ലോ. അപ്പൊ അതേ വാക്ക് പിടിച്ചിട്ട് ഞാൻ പറയാറുണ്ട്, അത് തന്നെയാണ് ഞാനും പറയുന്നത്. 5 നേരം കൃത്യമായിട്ട് പള്ളിയിൽ പോകാൻ പറ്റൂല. അപ്പൊ നമ്മൾ രണ്ടു കൂട്ടരും ആവശ്യത്തിൽ സമ. എന്നാലിപ്പത് വേണ്ടെന്ന് പറയാൻ വയ്ക്കോ, പറയണം, പറ്റാത്താണെങ്കിൽ പറയണം. ഈ മതത്തിൽ യാതൊരു വിഷമവും അള്ള ഉണ്ടാക്കിയിട്ടില്ല, അപ്രായോഗികമായതൊന്നും അള്ള കൽപ്പിക്കൂല എന്നൊക്കെ അള്ള പറഞ്ഞതാ. നിങ്ങൾ പറഞ്ഞത് നടക്കാത്ത കാര്യമാണ് എന്നല്ല, ഈ ഭൂമുഖത്ത് 5 ലക്ഷം 15 ലക്ഷം നിസ്കാരപ്പള്ളികളടക്കം 15 ലക്ഷം പള്ളികൾ ഈ ഭൂമുഖത്ത് നിന്നുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ മൗലവിമാർക്കും പുരോഹിതന്മാർക്കും മുസ്ലിംമാർക്കും മുക്കൈമാർക്കും ഒക്കെ പറയാനുള്ളത് എന്താ പറയോ, ഈ 5 നേരം വാങ്ങൊടുക്കലും 5 നേരം നിക്കരിക്കലും ഞങ്ങൾക്ക് നടത്താൻ കഴിയണമെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളം തന്നല്ലാതെ അത് നടക്കൂരാന്ന പറഞ്ഞത്. കാരണം വേറെ ഒരു പണിക്ക് പോകാൻ പറ്റില്ലേ, അതവർക്കറിയാം സത്യമാണ്. 15 ലക്ഷം പള്ളികളിൽ 15 ലക്ഷം മതപുരോഹിതന്മാരുണ്ടെങ്കിൽ ആ മതപുരോഹിതന്മാർ വല്ല 5-10 ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് പറഞ്ഞിട്ട് നോക്കേണ്ട ആവശ്യമില്ല. പൊതുവെ ശമ്പളം തന്നെങ്കിലല്ലാതെ കൃത്യമായിട്ട് പള്ളിയിൽ പോയിട്ട് ബാ കൊടുക്കണം 5 നേരം, കൃത്യമായിട്ട് 5 നേരം അവിടെ നിന്ന് ഇമാമ ജമാഅത്തായിട്ട് നിക്കരിക്കണം. അത് നിങ്ങൾ ഏറ്റെടുക്കണം ആ കാര്യം എന്നൊരു മൈലിയരോടോ മൗലവിയോടോ ഒരു മുക്രിയോടോ പറയുകയാണെങ്കിൽ അവർക്ക് പറയാനെന്താ, കൃത്യമായിട്ട് ശമ്പളം ഇട്ട് തരണമെന്നാ പറയാനുള്ളത്. അത് ന്യായമാണെന്നാ നമ്മളെ വാദം. ന്യായമാണ് കൃത്യമായിട്ട് 5 നേരം ബാങ്ക് കൊടുക്കുക, കൃത്യമായിട്ട് പള്ളിയിൽ നിന്ന് 5 നേരം നിസ്കരിക്കുക. അങ്ങനെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ കൃത്യമായിട്ട് ശമ്പളം കിട്ടണം, അല്ലാതെ നടക്കൂല കാര്യം. കാരണം ഒരു പണി നടക്കണമില്ലേ, അപ്പൊ ഇത് നടക്കാത്ത പണിയാണെന്ന് എല്ലാവർക്കറിയാം. ഈ 5 നേരം കൃത്യമായിട്ട് ചെയ്യുന്നവർക്കും അറിയാം, ചെയ്യിപ്പിക്കുന്നവർക്കും അറിയാം. ചെയ്യിപ്പിക്കുന്നവർക്ക് അത് അറിയാവുന്നതുകൊണ്ടാണല്ലോ തിരിവെടുത്തിട്ട് പൈസ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒറ്റക്ക് നാളെ പൈസ കൊടുക്കുന്നത്. ഇത് നടക്കുന്ന കാര്യം നമ്മൾക്കും ചെയ്യാവുന്നതാണെന്നുണ്ടെങ്കിൽ മൈനേർക്ക് പൈസ കൊടുക്കണെന്തിനാ, മുക്കിലിക്ക് പൈസ കൊടുക്കണെന്തിനാ, അത് നടക്കൂലെന്ന് നമ്മൾക്കും അറിയാം. അതുകൊണ്ടാണ് 2000 കോടി ഉറുപ്പിക വർഷം തോറും പിരിച്ചിട്ട് 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിംമാർക്കും മുക്രിമാർക്കും നമ്മൾ കൊടുക്കുന്നത്. അത്ര ഉണ്ടോ, അത് കുറച്ചേ ഉള്ളൂ, കുറച്ച് കുട്ടിയതാ. 300 രൂപയ 600 രൂപയ തോതിൽ ഞാൻ തറാവീഹിന്റെ പൈസയും കൂടി കുറച്ച് കൂട്ടിയിട്ട് ആ 2000 കോടി എത്തിയതാ. ഛേദിക്കാണ്ട് കൂട്ടിയാണെങ്കിൽ 4000 കോടിയെ കൂട്ടോ, അത് വേണ്ട, 2000 നോക്കട്ടെ. അപ്പൊ 2000 കോടി ഉറുപ്പിക കൊടുത്തിട്ടാണിപ്പോ 5 നേരത്തെ നിസ്കാരം ഇവിടെ ഈ ഭൂമുഖത്ത് 90 കോടി നിലനിർത്തുന്നത്. മറ്റൊരു 10 കോടി അവിടെ ബാക്കി കിട്ടും. ആ ഷിയാക്കള് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം അലി നബി താലിബിന്റെ അടിയാകൾ 10 കോടി അവർക്ക് ഇത്ര കൊടുക്കണ്ട, കാരണം 3 നേരം നിസ്കരിച്ചാൽ മതി ആരോപണം. അപ്പൊ അങ്ങനെ ഒരു കൂട്ടക്കാരൻ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് മുമ്പ് കേൾക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. അങ്ങനെ 10 കോടി ആളുകൾ 3 നേരം നിസ്കരിച്ചാൽ മതി അതേ നിർബന്ധമുള്ളൂ എന്ന് പറയുന്നവർ ഈ ലോകത്തുണ്ടോ, ഉണ്ട്. 10 കോടി ആളുകളുണ്ട്, 100 കോടിയിൽ 10 കോടി അങ്ങനെ പറയുന്നു, 90 കോടി ഇങ്ങനെയും പറയുന്നു. അപ്പൊ ചില്ലറ പ്രശ്നമല്ലല്ലോ ഇത്. ഒരു ചേകനൂർ മൗലവിയും കുറച്ച് ആൾക്കാരും മൂന്നേറ്റ് വന്നു എന്നാണ് ആദ്യം ധരിച്ചിരുന്നത്. ഇപ്പൊ നോക്കുമ്പോ 10 കോടി ആൾക്കാർ ഈ സിദ്ധാന്തത്തിന്റെ, ഖുർആൻ സുന്നത്ത് സൊസൈറ്റിന്റെ സിദ്ധാന്തം, ഈ സൊസൈറ്റി പേരിൽ അവിടെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ല, ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ സിദ്ധാന്തമായ 3 നേര വാദം മൂന്ന് നേരത്തെ നമസ്കാരം പറതുള്ളൂ, നിർബന്ധമുള്ളൂ എന്തോ പറഞ്ഞോട്ടെ, നിർബന്ധം എന്ന് പറയാം, പറഞ്ഞു പറയുന്നവരുണ്ടായിരിക്കാം. ഏതാനും അള്ളാഹു കൽപ്പിച്ച നേരം മൂന്നേ ഉള്ളൂ എന്ന് പറയുന്ന 10 കോടി ജനങ്ങൾ ഈ ഭൂമുഖത്തിൽ ജീവിച്ചിരിക്കുന്നു. ഈ ഭൂമുഖത്തിൽ അതിൽ 6.5 കോടി ഇവിടെ ഇറാനിലാണ്. ഇറാനിൽ 6.5 കോടി ജനങ്ങൾ മൂന്ന് നേരം ഫർളാണെന്നേ പറയാൻ പാടുള്ളൂ അവർക്ക്. മൂന്ന് നേരം നിർബന്ധമാണെന്നേ പറയാൻ പാടുള്ളൂ. മൂന്ന് നേരത്തെ പറ കൊടുക്കാൻ പാടുള്ളൂ. മൂന്ന് നേരത്തെ ജമാഅത്ത് നടത്താൻ പാടുള്ളൂ. എന്നാ ഈ കൂട്ടരെപ്പറ്റി നമ്മൾക്ക് ലേശം പഠിക്കട്ടെ. ഏതായിരുന്നാലും സംഗതി നടത്താൻ പറ്റിയ കാര്യമാണെന്ന് ഇപ്പൊ മനസ്സിലായി. മൂന്ന് നേരം പറഞ്ഞ ഏതാ മൂന്ന് നേരം പറഞ്ഞ ചില പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ബുക്കിൽ ഇഷ്ടംപോലെ വിവരിച്ചിട്ടുണ്ട്. രാവിലെ വെയിലുച്ചതിന് ശേഷം അങ്ങനെ പറയുമ്പോഴേ വേഗം തല കയറുള്ളൂ. വെയിലുക്കുന്നതിന് മുമ്പ് വെയിലുക്കുന്നതിന് മുമ്പ് 1000 കൊല്ലം പറഞ്ഞിട്ട് തലവിടെ കട്ട പിടിച്ചിരിക്കണം. അപ്പൊ അതൊന്ന് പൊളിയണമെങ്കിൽ വെയിലുച്ചതിന് ശേഷം പറഞ്ഞെങ്കിലേ കണ്ണൊരുക്കുള്ളൂ. കണ്ണ് കുറിച്ചിട്ട് തിരിച്ചിരിക്കണം. വെയിലുച്ചതിന് ശേഷം രാവിലെ സുബിഹീനോ അല്ലെങ്കിൽ രാവിലത്തെ നിസ്കാരമോ എന്ത് പേര് പറഞ്ഞാലും വേണ്ടില്ല, വെയിൽ വെച്ചതിന് ശേഷം നിസ്കരിക്കാൻ നിർബന്ധം. അതിന് മുമ്പ് നിസ്കരിക്കൽ നല്ലതാണ്. അങ്ങനെ പഠിക്കാം, കുറുകാൻ പറഞ്ഞ മാതിരി പഠിക്കാം. വെയിലൊരുക്കണതിന് മുമ്പ് നിസ്കരിക്കൽ നല്ലതാണ്, വെയിൽ ഉദിച്ചതിന് ശേഷം ഉച്ച കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കൽ നിർബന്ധം. നിർബന്ധമാണെങ്കിൽ വെയിൽ ഒരുക്കണം, അപ്പോഴെ നിർബന്ധമാകും. അപ്പൊ വെയിലിച്ചിട്ട് എത്ര വരെ? ആദ്യത്തെ പകലിന്റെ 2 അറ്റം എന്ന് പറഞ്ഞാൽ ആദ്യ കാലത്തൊക്കെ 4 ഖുർആൻ ഇറങ്ങുന്ന കാലത്തും അതിന്റെ മുമ്പും അതിന്റെ ശേഷമൊക്കെ 4 ഭാഗം വെക്കണം. 1-ാം ജാമം, 2-ാം ജാമം, 3-ാം ജാമം, 4-ാം ജാമം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയാറുണ്ട്. 4 ഭാഗം, അതിൽ ആദ്യത്തെ യാമം ഒരു 3 മണിക്കൂറുണ്ടാവും, അവസാനത്തെ യാമം അതൊരു 3 മണിക്കൂറുണ്ട്. ഇങ്ങനെ 2 അറ്റത്തായിട്ട് പറഞ്ഞാൽ നടുക്ക് 2 യാമ അപ്പൊ ഒഴിവായി. അപ്പൊ പകലിന്റെ 2 അറ്റത്ത് നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ യാമത്തിൽ വെയിലുച്ചതിന് ശേഷം 3 മണിക്കൂറിനുള്ളിൽ രാവിലത്തെ നിസ്കാരം നിസ്കരിക്കാം. വൈകുന്നേരത്തെ 3 മണിക്കൂറിനുള്ളിലായിട്ട് അത് കുറുക്കോട് അടുത്തോട്ട് വിരോധമൊന്നുമില്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായാൽ മതി എന്ന് കുറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ അറ്റത്ത് അസം നിസ്കരിക്കാം. രാത്രി കിടക്കാൻ നേരത്ത് മാരിമും യേശുക്കട വാങ്ങിക്കൊടുത്തോട്ടെ, അവച്ചക്കത് വാങ്ങിക്കൊടുത്തെങ്കിലല്ലാതെ ശമ്പളം കിട്ടൂല, നമ്മൾ ശമ്പളം ഒന്നും കൊടുക്കൂല. മാരിമ കൃത്യമായിട്ട് 6.5 മണിക്കും 6:25, അതുപോലെ ഇഷ 7:30 കൃത്യമായിട്ട് ബാങ്ക് കൊടുക്കുകയും കൃത്യമായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുകയും ചെയ്തെങ്കിലല്ലാതെ ശമ്പളം കൊടുക്കില്ല, അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ പണി അവർ നടത്തി കൊടുക്കണം. ആ പണിക്ക് ശമ്പളം വാങ്ങണമെന്ന് നമ്മളും നിർബന്ധിക്കുന്നു. പക്ഷെ നമ്മളെപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? നമ്മൾക്ക് രാത്രി നിസ്കരിക്കണമല്ലോ, രാത്രി നിസ്കാരമുണ്ട്. അതെപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? ഉറങ്ങുന്നതിന് മുമ്പാണ് നിസ്കരിച്ചാൽ മതി. അത് വൈകുന്നേരം വന്ന് പണിയൊക്കെ കഴിഞ്ഞ് കണക്കെഴുത്തോ കണക്ക് കൂട്ടലോ ഇടപാട് പറഞ്ഞ് തീർക്കലോ മദ്യം പറയലോ സംസാരമോ പഞ്ചായത്തോ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വിശക്കുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് കുളിക്കുന്നവരാണെങ്കിൽ കുളിച്ച് ശുദ്ധിയായിട്ട് കിടക്കാൻ നേരത്ത് 2.5 കാലത്ത് നിസ്കരിക്കാം. അതാണ് രാത്രിയുടെ നിസ്കാരം, കിടക്കാൻ നേരത്ത് 2.5 കാലം. എല്ലാ പണിയും കഴിഞ്ഞിട്ട് നിന്റെ പണികളെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിനോട് പറയേണ്ട പ്രാർത്ഥിക്കേണ്ട കാര്യത്തിൽ നീ നേരിട്ടോ എന്ന് കുറാൻ പറയുന്നുണ്ട്. എല്ലാം ഫ്രീ ആയതിനു ശേഷം പറയത്ത ഫ്രീ ആവരഞ്ഞ് എല്ലാം ഫ്രീ ആയിട്ട് വേണം അള്ളാഹുവിനോട് പറയേണ്ടത് പറയാൻ. ഇത് കണക്കൂട്ടുന്നതിന്റെ ഇടയിൽ, കച്ചവടം ചെയ്യുന്നതിന്റെ ഇടയിൽ, പഠിക്കുന്നതിന്റെ ഇടയിൽ പോയിട്ട് നിക്കരിച്ചാൽ നിക്കാൻ നേരാവൂല. നിസ്കാരം ഉസ്വാസ് ഇല്ലാതെ നിക്കരിക്കണമെങ്കിൽ മനസ്സിൽ ഫിക്റും കവറൊന്നും പാടില്ല, അള്ളാഹിനെ പറ്റി മാത്രം ഓർക്കാനുള്ള സന്ദർഭം കിട്ടും. അപ്പൊ രാവിലെ എഴുന്നേറ്റ ശേഷം വെയിൽ ഉദിച്ചെങ്കിൽ ബേജാറാവാതെ കുളിച്ച് ശുദ്ധിയായിട്ട് 2.5 കാലത്ത് നിസ്കരിച്ച് വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം 2.5 കാലത്ത് അപ്പോഴും നിസ്കരിച്ച് രാത്രി എല്ലാ പരിപാടിയും 3 വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്ത് 2.5 കാലത്ത് നിസ്കരിച്ച് ജീവിക്കാൻ ഇവിടെ ആർക്കെങ്കിലും കഴിയോ ഇല്ല എന്നാ പറഞ്ഞ ചോദ്യം. നല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇത് പ്രായോഗികമല്ല എന്നൊരു ബുദ്ധിമുട്ടം പറയോ? എന്നാൽ അതേ നിർബന്ധം ഉള്ളൂ എന്ന് അള്ള പറഞ്ഞാ അതാ പ്രായോഗികം. അല്ലാത്ത വിഷമങ്ങളൊന്നും ഉണ്ടാക്കാൻ അള്ള ഉദ്ദേശമില്ല എന്നുള്ള പറഞ്ഞു. അത്ര അത് തന്നെയാണ് സത്യം കാര്യം മതം എന്ന് പറയുന്ന 10 കോടി ജനങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിൽ ഏതാണ് ആ കൂട്ടരെ നമ്മൾ പഠിക്കണം? ഏതാ കൂട്ടരെ? ആ കൂട്ടരെ സംബന്ധിച്ച് നമ്മൾക്ക് പഠിക്കാൻ അവസരം നൽകുന്ന ഒരാൾക്കാണ് വേറെ ഉദ്ദേശിച്ചത്. ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് വന്ന മുൻകടന്ന് വന്ന പ്രഥമന്മാരായ ആൾക്കാർ മുസ്ലിങ്ങളിൽ സത്യവിശ്വാസികളിൽ എന്ന് പറഞ്ഞാൽ വെറും ഏതെങ്കിലും സത്യവിശ്വാസികളല്ല, ഏതെങ്കിലും മുസ്ലിങ്ങളായ ഭാഗക്കാരല്ല, അതിനാൽ മുഹാജിരീന വല്ല സാർ ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി വിശ്വാസവും ആദർശവും രക്ഷിക്കാൻ വേണ്ടി സ്വന്തം നാട് വിട്ട് ഓടിപ്പോയ മുഹാജിരുകൾ അന്ന് ഇസ്ലാമിനെ സഹായിക്കാൻ വേണ്ടി കൂടിച്ചേർന്ന അൻസാറുകൾ നബിയെയും ഇവിടെ നിന്ന മുഹാജിരുകളെയും ഇസ്ലാം പ്രസ്ഥാനത്തിനെയും സഹായിക്കാനായിട്ട് തയ്യാറെടുത്ത് ത്യാഗം ചെയ്ത അൻസാറുകളും മദീനക്കാർ. അങ്ങനെയുള്ളവരിൽ ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് വന്ന് അവരാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കൂട്ടക്കാർ. പിന്നീട് വരുന്നവരെ അതിന്റെ താഴെ ഇഷ്ടപ്പെട്ടു. ഇവരാണല്ലോ അവിടെ ആദ്യം വന്ന ആൾക്കാർ. അവരെയാണ് ആദ്യമായിട്ട് അള്ളാഹു പ്രശംസിക്കുന്നത്, അള്ളാഹു സ്വീകരിക്കുന്നത്. ഓരോരുടെ മുഹാജിരിനെ വല്ലൻസാർ നമ്മുടെ തല മുഴുവൻ ചെലവാക്കേണ്ട സന്ദർഭം അപ്പൊ പറയണം. ഒല്ലദീനത്തെ ബഹൂഹും അവരോട് പിമ്പറ്റിയ ആൾക്കാർ ആരോട്? ഈ മുഹാജിറുകളോടും അൻസാറുകളോടും പിമ്പറ്റിയതായ താബിഈങ്ങളെന്ന് നമ്മൾ പറഞ്ഞില്ലേ? മുത്തബീങ്ങളെന്നാണ് പറയേണ്ടത്. ഖുർആൻ പറയുന്നതിനനുസരിച്ച് താബിഈങ്ങളെന്നല്ല പറയേണ്ടത്. ഒല്ലദീനത്തെ ബഹൂഹും അവരോട് ഇത്തിബായ് ചെയ്ത് നടക്കുന്ന ആൾക്കാർ. എങ്ങനെയാണ് അവരോട് ഇത്തിബായ് ചെയ്യാന്ന് പറഞ്ഞാൽ, അവർ ഏതൊരു പ്രമാണമാണോ സ്വീകരിച്ചിരുന്നതെങ്കിൽ, ഏതൊരു നടപടിക്രമമാണോ അവർക്കുണ്ടായിരുന്നതെങ്കിൽ, ഏതൊരു പാതയിലൂടെയാണോ അവർ ചലിച്ചിരുന്നതെങ്കിൽ, അതേ പാതയിലൂടെ അതേ പ്രമാണം സ്വീകരിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരെന്ന അവരോട് പിൻപറ്റിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വല്ലദീനത്തെ ബഹൂഹും ഇഹ്സാൻ. എങ്ങനെ പിൻപറ്റ? ഇഹ്സാനോടുകൂടി പിൻപറ്റ. വെറും അവര് ചെയ്യുന്ന കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യാം, കുറച്ച് കുറവനോ കുറച്ച് നിസ്കരിക്കുക, കുറച്ച് നോമ്പ് വെക്കുക, ഇത് മാത്രമൊന്നും ചെയ്താൽ പോരാ. യഹസാനോടുകൂടി യഹസാൻ വേണം, യഹസാൻ വേണമെന്ന് ഖുർആനിൽ അസ്നു അസ്നു അസ്നി എന്ന് പല സ്ഥലത്തും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഹസാനും കൂടി ചെയ്യണമെന്ന്, യഹസാൻ എന്ന് പറഞ്ഞത് പരോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം. വെറും നിക്കച്ചാൽ പോരാ, വെറും നോമ്പ് നോറ്റാൽ പോരാ, വെറും ഹജ്ജ് ചെയ്താൽ പോരാ, പരോപകാരപ്രദമായ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മേൽ പറയപ്പെട്ട മുഹാജിറുകളോടും അൻസാറുകളോടും ചേർന്ന് അവരുടെ പാതയിൽ കൂടി തന്നെ ചലിക്കാൻ തീരുമാനിച്ച ചലിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ആളുകളും അള്ളാഹുവിനെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചും തൃപ്തി തന്നെയാണ്, പരിപൂർണ തൃപ്തിയാണുള്ളത്. അവർക്ക് നൽകേണ്ടിടത്തോളം മുഴുവൻ നൽകാൻ അള്ളാഹു തയ്യാറാണ്. നൽകുന്നു നൽകുന്ന അവസരത്തിൽ അവർ തൃപ്തിപ്പെടും. അവർ തൃപ്തിപ്പെട്ടവരായതുകൊണ്ടാണ് വേണ്ടത്ര പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകുന്നു. അതാണ് അള്ളാഹു എന്നും വളർന്നു എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരിപൂർണമായിട്ട് തൃപ്തിപ്പെട്ട വിഭാഗമാണ് ഈ പറയപ്പെട്ട ആൾക്കാർ. അവർക്ക് പരലോകത്ത് നല്ല പൂന്താവനങ്ങൾ പൂന്തോട്ടങ്ങൾ അള്ളാഹു സ്വർഗലോകം അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ ഖുർആനില്ല എല്ലാ സ്ഥലത്തും മിൻ തഹ്തിഹാ കാണുമ്പോ സൂറത്ത് തൗബയിലെ ഈ ഒരു സ്ഥലത്ത് മാത്രം ആദ്രഹും തജ്രി മിൻ തഹ്തിഹൽ അൻഹാറുന്നല്ല, അവിടെ തഹ്തിഹൽ അൻഹാറുന്ന് മാത്രമേ ഉള്ളൂ. ഒരു ആള് അവിടെ മിൻ തഹ്തിഹാ ഓതിയിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കുള്ള ഒഴിച്ച് അവിടെ തഹ്തിഹാന പ്രധാനപ്പെട്ട മുസഫിലൊക്കെ കാണും. നമ്മളെല്ലാവരും മുസഫിൽ പങ്കെത്തന്നെയുള്ള കിട്ടും. അപ്പൊ തഹ്തിഹാൻഹാറു എന്ന് പറയുമ്പോ മോലയോടെ മിന്നു വിട്ടുപോയോ എന്ന് തെറ്റിദ്ധരിക്കണ്ട. ജീവിതത്തെ ഹത്യല്ലെന്നാറുന്ന തൊള്ളേലെല്ലാവർക്കും പറഞ്ഞുണ്ടാവാം. ഇവിടെ മാത്രം ഈ 900-ാമത്തെ ആറ്റിൽ മാത്രം ഡജിരി തഹത്തഹൽ എന്നാറുന്നേ ഉള്ളൂ. അവന്റെ അടുത്ത് വിട്ടുപോയി എന്ന് വിചാരിക്കണ, വിട്ടുപോവൊക്കെ ചെയ്യാൻ ചിലപ്പോ, പക്ഷെ ഇവിടെ പോയിട്ടില്ലാന്നർത്ഥം. അതാണ് വലിയ വിജയം, അള്ളാഹു നിശ്ചയിച്ച വിജയം ഈ പറയപ്പെട്ട ആൾക്കാർക്ക്. പിന്നെ അവരോട് പിമ്പറ്റി വരുന്ന ആൾക്കാർക്കൊക്കെ വിജയം തന്നെ. അപ്പൊ ഈ പിമ്പറ്റിനോടത്താണ് ഇപ്പൊ നമ്മൾ തല ചെലവാക്കണം എന്ന് പറഞ്ഞത്. ഇവിടെ കുറച്ച് കാര്യമായിട്ടൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മുഹാജിറുകളോടും അൻസാറുകളോടും പിമ്പറ്റിയതായ അൻസാറോടുകൂടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുഹാജിറുകളോടും അൻസാറുകളോടും ആ ഒന്നാംകട സഹാബിമാരോട് പിമ്പറ്റുന്ന ആൾക്കാരെന്ന് പറഞ്ഞ ആൾക്കാരാരാ? അവര് മക്കത്ത മദീനത്ത ഇറാഖില ഇറാനില എവിടെയുള്ളത്? അന്ന് ഇന്ന് അന്നത്തെ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് അന്ന് എവിടെ ആയിരുന്നു അള്ളാഹു പറഞ്ഞ ഈ പിൻപറ്റുന്ന ആൾക്കാർ അന്ന് എവിടെ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നബിന്റെ കാലം, നബിന്റെ വഫാത്ത് മുതൽ അല്ല, നമുക്ക് നബുവത്തിന്റെ ത്യാഗകാലം മുതൽ തന്നെ കുറെ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്. ഇൻഷാ നാളെ ആ വക ചരിത്രങ്ങളെ സംബന്ധിച്ച്, അട്ടിമറി നടന്ന പല ഭാഗങ്ങളെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഇപ്പോൾ ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ, നബിന്റെ കാലശേഷം മുഅവിയയുടെ കാലത്തെത്തിയപ്പോഴേക്കും അവിടെ രണ്ട് പാർട്ടി ഉടലുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ, മുസ്ലിം സമുദായത്തിൽ. ഒന്ന് മുഅവിയയുടെ പാർട്ടികൾ അബൂ ഹുറൈറയുടെയും മറ്റൊന്ന് അലി ബിൻ അബി താലിബിന്റെ പാർട്ടി. ഇങ്ങനെ രണ്ട് വിഭാഗം ആളുകൾ ഈ മുസ്ലിം സമുദായത്തിൽ രണ്ട് വിഭാഗമായിട്ട് ചേരി തിരിഞ്ഞ് രണ്ട് ഭാഗത്തേക്ക് പിരിഞ്ഞു. എവിടേക്ക് പോയി? അലിയിന്റെ ആൾക്കാരെയൊക്കെ മക്ക മദീനയിൽ നിന്ന് ഓടിച്ചു. ചരിത്രം മനസ്സിലാക്കണം, ചരിത്രം യഥാർത്ഥ ചരിത്രം ഈ ലോകത്തുള്ളവർ മുഴുവൻ സമ്മതിക്കുന്ന, ഷിയാക്കളും സുന്നികളും സമ്മതിക്കുന്ന ഒരു ഒരു മുസ്ലിംകൾക്കും ഒരു തർക്കമില്ലാത്ത സംഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അയാള് വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സകല കിതാബിൽ സകല ചരിത്രത്തിലും ഇന്ന് വരെ നിഷേധിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളത് കാണാം. എന്താ ചെയ്തത്? അലി ബിൻ അബി താലിബിനെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും മക്കത്തും മദീനത്തും താമസിക്കാൻ സമ്മതിക്കാതെ മദീനത്ത് നിന്ന് മക്കത്തേക്കല്ല കൂഫയിലേക്ക്, ഇറാഖിലെ കൂഫയിലേക്ക് ഓടിച്ചു. ആര് ഓടിക്കുമ്പോ ഓടിച്ചോ വേണല്ലോ, വെറുതെ സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന്, ഇസ്ലാമിന്റെ കേന്ദ്രമായ മദീനയിൽ നിന്ന്, അവിടെ നബിന്റെ സഹാബികളൊക്കെ കൂടി ഒരുമിച്ച് കൂട്ടായിട്ട് സംഘടിതമായിട്ട് ജീവിച്ചു പോന്നിരുന്ന ആ ഒരു സമൂഹത്തിൽ നിന്ന് അലി ബിൻ അബി താലിബും അദ്ദേഹത്തിന്റെ അനുയായികളും കൂഫയിലേക്ക് പലായനം ചെയ്തെങ്കിൽ എന്തായിരുന്നു അതിന് കാരണമെന്ന്? അതൊരു ഹിജ്റന്നെ, രണ്ടാമത്തൊരു ഹിജ്റയും കൂടി അലി ബിൻ അബി താലിബിന് ചെയ്യേണ്ടി വന്നു. എന്താണ് കാരണം? കാരണം മറ്റൊന്നുമല്ല, മുഅവിയയുടെ ആൾക്കാർ ആറ്റി ഓടിച്ചു കൊടുത്തു. അതെന്റെ കാരണം മുഅവിയയുടെ ആൾക്കാരെ അലി ബിൻ അബി താലിബിനെ മദീനയിൽ താമസിപ്പിക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ നിർബന്ധിതാവസ്ഥയിൽ ഓടിപ്പോയാലാണ് അലിയും അനുയായികളും. അങ്ങനെ കൂഫയിൽ പോയിട്ട് കേന്ദ്രം ഉറപ്പിച്ചു. ഓടിപ്പോയ സന്ദർഭത്തിൽ പിന്നെ ആരുടെ കയ്യിലായി മദീന വന്നത്? മുഅവിയയുടെ ആൾക്കാരുടെ അധീനത്തിലാണ്. ഭരണം കൊണ്ട് മുഴുവനായിട്ടില്ല, ഏതായാലും അവിടെ അയഞ്ഞു വഴിഞ്ഞുകൊണ്ട് കിടന്നു. അലി ബിൻ അബി താലിബ് കൂഫയിലേക്ക് പോന്നു. മക്കത്തും മദീനത്തും കാര്യമായ ഭരണമില്ലാതായി. ഏതാണ്ടൊക്കെ മേൽനോട്ടത്തിന് മുഅവിയ അവിടെ ഉണ്ട്. പിന്നെ അവസാനം ആ കൂഫയിൽ വെച്ചിട്ട് അലിയിനെ കൊന്നു. അഞ്ചാം വർഷം കൊന്നതിന് ശേഷം മുഅവിയ അടക്കാണ് പിരിച്ചു. ഇവിടെ മക്ക മദീന ഇറാഖ് ഇറാഖ് മുസ്ലിം ലോകം തൊട്ടാണ് മൂപ്പരുടെ അധീനത്തിലാക്കിയിട്ട് 20 കൊല്ലാണ്ട് മരിച്ചു. ഈ മുഅവിയ, ഈ മുഅവിയ ആരാണെന്നറിയോ? അബൂ സുഫിയാന്റെ മകനാണ്. ഈ മര്യാദക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് 100 ഒട്ടക കൊടുത്തു. മര്യാദക്ക് നിൽക്കാൻ എന്ന് പറഞ്ഞാൽ 100 ഒട്ടകം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാക്കുന്ന ഉറപ്പാ ലഭിക്ക്. അപ്പൊ അബൂ സുഫിയാനും മുഅവിയാക്കും കൂടി 100 ഒട്ടക കണ്ടു കൊടുത്തു. മക്കത്ത് വെച്ചിട്ട് വലിയ സ്വത്തിന്റെ 100 ഒട്ടകം മദീനത്തു നിന്ന് വന്ന സഹാബി അൻസാരികളുണ്ടല്ലോ, അവർക്ക് 1, 2, 3 കൊടുക്കാൻ കഴിഞ്ഞില്ല. 100 ഒട്ടകം ഇയാൾ കൊടുക്കേണ്ടി വന്നു. ഇയാൾക്ക് ഇയാളെ മകനം ആർക്കെ മുഅവിയാക്ക് എന്തിനാ കൊടുത്ത്? കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പിന്നെ കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് മുഅല്ലഫത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ദാതാമാർക്ക് കൊടുക്കാനുള്ള ഫണ്ടിൽ നിന്ന് 100 ഒട്ടകം മുഅവിയാക്കും അയാളുടെ ഉപ്പാക്കും കൂടി കൊടുത്തു. അത് ഈമാൻ ശരിയല്ലാത്തതുകൊണ്ടാണ് കൊടുത്തതെന്നും ബുഖാരിയിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കണം. വേണ്ടത്ര ഈമാനില്ലാത്ത ആളാണ് ഈ അബൂ സുഫിയാൻ. പിന്നെ മകന്റെ കാര്യം പറയണ്ടോ? മകന്റെ കാര്യം പിന്നെ ചെയ്ത് കുട്ടിയത് മതി തെളിവ്, അന്നത്തെ തെളിവ് വേണ്ട. അപ്പൊ ഈ മൈ മകനും തന്തി വേണ്ടത്ര വിശ്വാസം കുറച്ച ആൾക്കാരല്ലാത്തതുകൊണ്ട് മുഅല്ലഫത്ത് ഗ്രൂപ്പിന്റെ ഫണ്ടിൽ നിന്ന് 100 ഒട്ടകം കൊടുത്തിട്ട് തൽക്കാലം മെരുക്കി നിർത്തിയിരിക്കാം. അങ്ങനെ മക്കം ഫത്ഹിന്റെന്ന് വിശ്വസിച്ച ആൾക്കാരായതുകൊണ്ട് അവരുടെ ഈമാൻ ശരിയല്ല എന്ന് ഖുർആൻ 32:29 തെളിവാണ്. ഈ മുഅവിയാന്റെയും അബൂ സുഫിയാന്റെയും ഈമാൻ ശരിയല്ല എന്നതിന് ഖുർആൻ 32:29 തെളിവാണ്. എന്നാണ് ഈ ജയിച്ചടക്കൽ? ഇവിടെ ശത്രുക്കളെ ജയിച്ചടക്കുന്ന ഒരു കാലഘട്ടം വരുന്നു വരുന്നു എന്നിങ്ങനെ പറയാറുണ്ടല്ലോ, എന്നാണെന്ന് നബിയോട് അവർ ചോദിക്കുന്നു. പറയൂ, ഇതാ ജയിച്ചടക്കൽ ഇവിടെ വരുന്നു, മക്കപ്പത്തിലൂടെ വരുന്നു, ഫൈബർ പത്തിലൂടെ വരുന്നു, പരപത്തിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്, അത് വന്നു എന്ന് തന്നെ വിചാരിച്ചോളൂ. പക്ഷേ ആ ജയിച്ചടക്കുന്ന ദിവസം വിശ്വസിച്ചവരോ അറ്റോ നിന്റെ ഈമാൻ അബൂ ഹുറൈറ മുഅവിയ. മുആവിയ വിശ്വസിച്ചത് മക്ക ഫതഹിലാണ്, അബൂഹുറൈറ വിശ്വസിച്ചത് ഹൈബർ ഫതഹിലാണ്. ജയിച്ചെടുക്കുന്ന ദിവസം വിശ്വസിച്ച ഒരു ഒറ്റ നിന്റെയും ഈമാൻ ശരിയായ ഈമാനല്ല, അത് ഉപകാരപ്പെടാത്ത ഈമാനാണെന്ന് അള്ളേ പറഞ്ഞത് ഇവിടെ 32:29. മുആവിയാന്റെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല, മക്കമ്പത്തിൽ വിശ്വസിച്ച ആളാണെന്നുള്ള വിഷയത്തിൽ തർക്കമില്ല. ആ മക്കമ്പത്തിൽ വിശ്വസിച്ച ഒറ്റ നിന്റെ ഈമാൻ ശരിയല്ല എന്ന് അള്ളേ പറഞ്ഞു. അങ്ങനത്തെ മുആവിയ, അയാളെ കൂടെയുള്ള അബൂഹുറൈറ, ഇവരുടെ ഷെറ് കൊണ്ട് അവിടെ ഓടിപ്പോയി അലിയും പാർട്ടിയും ഇവിടെ അലീനെ കൊന്ന വ്യക്തമായ മറുപടി ഖുർആനിൽ നിന്ന് എടുക്കുന്നു. എന്താ ഖുർആൻ പറഞ്ഞത്? ഉല്ലദീനത്തബഊഹും, ആ മുഹാജിറുകളെയും അൻസാറുകളെയും പിൻപറ്റുന്ന ആൾക്കാരാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കൂട്ടക്കാർ. മക്ക ഫതഹിലോ ഹൈബർ ഫതഹിലോ വിശ്വസിച്ച് വന്ന മുഹാജിറാനെയോ അബൂഹുറൈറാനെയോ പിൻപറ്റിയ, അവരെ ഇമാമാക്കിയ, അവരുടെ നടപടിക്രമങ്ങൾ സ്വീകരിച്ച മക്കൾക്കും മദീനത്തുള്ള താബിഈങ്ങളോ താബിഈ താബിഈങ്ങളോ ഇസ്ലാമിൽ പ്രശ്നമല്ല, അവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. അലി ബിൻ അബി നാല് ഖലീഫമാരിൽ കൂടി അലിയിൽ കൂടി നാലാം ഖലീഫയായ അലിയിൽ കൂടി തുടർന്ന് കിട്ടിയ ഇസ്ലാമിക ചരിത്രം എന്താണെങ്കിൽ അതേ അള്ളാഹു അംഗീകരിക്കുകയുള്ളൂ. അപ്പൊ ഈ ചരിത്രം നോക്കിയിട്ടാണോ ഇപ്പൊ നമ്മളെ ഹക്ക് മനസ്സിലാക്കാൻ വേണ്ട? ഖുർആൻ നോക്കിയാൽ മതി. ഈ അലിയിന്റെ അനുയായികളാണോ ഖുർആനിലുള്ളത് പറയുന്നത്, അതല്ല മുആവിയാന്റെയും അബൂഹുറൈറന്റെയും ആളുകളാണോ ഖുർആനിലുള്ളത് പറയുന്നത് എന്ന് നോക്കിയാൽ മതി. കണ്ണാടി നമ്മുടെ മുമ്പിലുണ്ട്, പ്രമാണം നമ്മുടെ മുമ്പിലുണ്ട്. ഈ കൂഫയിലും ബസ്രയിലും ഇറാനിലുള്ള ആൾക്കാർ പറയുന്നിടത്താണോ സത്യം? അതാ അലിയിന്റെ അനുയായികൾ. മുആവിയ ഭരിച്ചിരുന്ന മക്കാ മദീനയിൽ ഇന്ന് വരെ നിലനിന്ന് പോരുന്ന ആ സുന്നത്ത് ജമാഅത്തുകാർ പറയുന്നതാണോ സത്യം എന്ന് നോക്കാം. നമ്മൾക്കിവിടെ ഗ്രന്ഥമുണ്ട്, അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. അവർ ചെയ്യുന്നതാണോ ഇവർ ചെയ്യുന്നതാണോ ഞാൻ പറഞ്ഞതെന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം നോക്കിയാൽ മനസ്സിലാവുന്ന അള്ളാഹു പറയുന്നുണ്ട്. പല ഭാഷയിലായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്റെ ഗ്രന്ഥം നോക്കോളൂ, അത് മുറുകെ പിടിച്ചോളൂ, ഖുർആൻ മുറുകെ പിടിച്ചോളൂ, ഞാൻ ഇറക്കിത്തന്ന ഗ്രന്ഥം പിൻപറ്റിക്കോളൂ, അതാണ് നിങ്ങൾക്ക് പ്രമാണം, അതല്ലാതെ മറ്റൊരു പ്രമാണങ്ങളില്ല, അതിന്റെ അപ്പുറം ഒരു ഹദീസും പ്രമാണമാക്കണ്ട എന്നൊക്കെ ഖുർആൻ വിളിച്ച് പറഞ്ഞിരിക്കാം, പല സ്ഥലത്തും പറഞ്ഞിരിക്കാം. അപ്പൊ എന്താ അജീദ് പ്രമാണമാക്കിയത്? അതിപ്പോ ജോറത്തോടെ പ്രതിപാദിച്ചു കഴിഞ്ഞു, വേണ്ടത്ര പ്രതിപാദിച്ച ബുക്കുകളുണ്ട്. ഹദീസ് പ്രമാണമാക്കിയെന്ന് ഒറ്റ ഒരു ചെറിയ വിശദീകരണം ഞാൻ പറയാം, ശരിയേക്കാണ്ട് കിടക്കാൻ ഇപ്പൊ ഉദ്ദേശിച്ചതല്ല. ഹദീസ് നബിന്റെ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളായിട്ട് കുറച്ച് ആൾക്കാർ നിങ്ങളോട് സംസാരിക്കുവാനപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പൊ ഞങ്ങൾ ഹദീസ് പ്രമാണമല്ലാന്ന് ചിലപ്പോൾ പറയുന്നത് ഏത് ഹദീസാന്നറിയോ? ഇവിടെയുള്ള ഈ ചപ്പ് ചവത് ഹദീസുകളാ. ഇവിടെ ഹദീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരണ്ടിക്കൂട്ടിയതല്ലോ ബുഖാരി മുസ്ലിം മുതൽക്ക്, അതിലുള്ള ഹദീസിനെ പറ്റി ഈ പ്രമാണമല്ല എന്ന് പറയണം. പിന്നെ പ്രമാണാണെന്ന് പറയുന്ന ഹദീസ് ഏതാണെന്നറിയോ? നബിന്റെ ഹദീസായിട്ട് ഷിയാക്കളെടുത്തോ അലിബിൻ നബി താലിബിന്റെ സ്വന്തം കൃതിയായിട്ടോ അല്ലെങ്കിൽ നാല് ഹദീഫന്മാരുടേതായിട്ടോ എവിടെയെങ്കിലും മക്കത്തോ മദീനത്തോ ഈജിപ്തിലുണ്ടെങ്കിൽ കിട്ടിയാൽ സ്വീകരിക്കാം. എങ്ങനെ സ്വീകരിക്കും? രണ്ടാം പ്രമാണമായിട്ട് സ്വീകരിക്കും. എന്താ അതിന്റെ അർത്ഥം? ഖുർആനിൽ പറഞ്ഞു തന്നെ ആയിരിക്കണം അതിലും പറയണത് എന്നർത്ഥം. ഖുർആനിൽ മൂന്ന് നേരം എന്ന് പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞ ആ കാര്യം ഈജിപ്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖിന്റെ ഒരു ഫത്വ അല്ലെങ്കിൽ ഉമർ ഖത്താബിന്റെ ഒരു വിധി ഒരു ജഡ്ജ്മെന്റ് ഈജിപ്തിൽ നിന്ന് കണ്ടുകിട്ടി, അതിന് ഒരു ദേശ ഒരു സംസ്ഥാനത്തിലേക്ക് എഴുതി അയച്ചാൽ കത്തിലുണ്ടായിരുന്നു മൂന്ന് നേരം നിങ്ങൾ നമസ്കാരം നിലനിർത്തണമെന്ന് പറഞ്ഞാൽ അത് രണ്ടാം പ്രമാണമായിട്ട് നമ്മൾ അംഗീകരിക്കും. അഞ്ചു നേരം എഴുതിയാലോ വലിച്ചെറിയും. അതാ വ്യത്യാസം. അഞ്ചു നേരം എന്ന് പറഞ്ഞ ഒരു ഹരീഹാന കിട്ടിയതെങ്കിൽ വലിച്ചെറിയും, കാരണം ഖുർആനെതിരാണ്. ഖുർആനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രസ്താവനയാണ്. ഖുർആനിൽ പറഞ്ഞ മാതിരി മൂന്ന് നേരം നിസ്കരിക്കണമെന്ന് അബൂഹുറൈറ പറഞ്ഞവർ നമ്മൾ സ്വീകരിക്കും. അബൂഹുറൈറ പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടോ? അതും ഒരു അത്ഭുതമാണ്. മൂന്ന് നേരം നിസ്കരിക്കാവുള്ളൂ എന്ന് അബൂഹുറൈറ പറഞ്ഞത് ബുഖാരിയിൽ തന്നെയുണ്ട്. അത് ആദ്യം പറഞ്ഞതാണ്, ഓർക്കാതെ പറഞ്ഞതാ. മൂന്ന് നേരം നിസ്കരിക്കാവുള്ളൂ, അധികം നിസ്കരിച്ചാൽ കഷ്ടത്തിലാവുന്ന അബൂഹുറൈറ പറഞ്ഞത് ബുഖാരിയിലുണ്ട്. അങ്ങനെ അബൂബക്കർ പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കും, അബൂജാഹിദ് പറഞ്ഞാലും സ്വീകരിക്കും. എന്താ വേണ്ടത്? മൂന്ന് നേരം നിസ്കരിക്കാൻ അള്ള പറഞ്ഞത് അത് അബൂജാഹിദ് പറഞ്ഞോട്ടെ, ഇബ്ലീസ് പറഞ്ഞോട്ടെ, നമുക്ക് എന്താ? ആര് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കും. പക്ഷെ പ്രമാണം രണ്ടാം പ്രമാണം എന്ന് പറയണമെങ്കിൽ നബി പറയണം. നബി പറഞ്ഞില്ലേ നമ്മൾ രണ്ടാം പ്രമാണം എന്ന് പറയുള്ളൂ. പക്ഷെ പറഞ്ഞത് എന്തായിരിക്കണം? ഈ ഖുർആനിൽ പറഞ്ഞതായിരിക്കണം പറയുന്നത്. അത് പറയാൻ വേണ്ടി അയച്ച നബിയാ, അതിനേക്കാളും കുറച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് തന്നെ നബി പറഞ്ഞതല്ല, അത് അപ്പുറപ്പിക്ക. അഞ്ചു നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാൻ നബി അല്ല പറഞ്ഞതെന്ന് ഉറപ്പിക്കുക. കാരണം അള്ള മൂന്ന് പറയുമ്പോൾ നബി അഞ്ചെന്ന് പറയാം, അള്ള വെള്ളിയാഴ്ച നിക്കരിക്കണം എന്ന് പറയുമ്പോൾ നബി ശനിയാഴ്ച നിക്കരിക്കണം എന്ന് പറയാം, അതൊന്നും നബിയല്ല, അതൊക്കെ വേറെ കൂട്ടല. നബി അള്ള പറഞ്ഞ മതി പറയുള്ളൂ. അപ്പൊ രണ്ടാം പ്രമാണമാണെന്ന് നമ്മൾ പറയുന്നത് നബിന്റെ ഹദീസിനെ പറ്റിയാണ്. ഹദീസ് കള്ള പ്രമാണം എന്ന് പറയുന്നത് ബുഹാരി മുസ്ലിം മുതൽക്ക് ചരണ്ടിക്കുട്ടി ഹദീസുകളെ പറ്റിയാണ്. രണ്ടും മനസ്സിലാക്കും. അപ്പൊ ബുഹാരി മുസ്ലിം ഒക്കെ കള്ളന്മാരാണ്. അതേ കള്ളന്മാരാണെന്ന് അച്ചടിച്ചു പരത്തി തെളിവുകൾ നൂറെണ്ണം നൂറുകണക്കിൽ ഇവിടെ തെളിവ് കൊടുത്തു. ഇവർ സംഘടിതമായിട്ട് നുണ പറയുന്നുണ്ടെന്നും സംഘടിതമായിട്ട് സത്യം പൂച്ചിവെക്കുന്നു എന്നുള്ളതിന് ദശക്കണക്കിൽ അച്ചടിച്ച ബുക്കുകൾ അതായിരിക്കും ഈ ബുഹാരി മുസ്ലിം. സംഘടിതമായിട്ട് നുണ പറയും, സംഘടിതമായിട്ട് സത്യം പൊളിച്ചു വെക്കും. ഞാനിപ്പോ കൂടുതലായിട്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. നാളത്തെ വിഷയം പ്രധാനമായിട്ടും ആറു ഭാഗമായിരിക്കട്ടെ. കുറെ ഇന്നലെ പറഞ്ഞില്ലേ ബുഹാരി മുസ്ലിം കൽപ്പിച്ചുകൂട്ടി പുള്ളി വായിച്ചതും കുനിയിട്ടതും എന്നിട്ട് ആയിഷ ബീവി നിസ്കരിക്കാത്ത നിസ്കാരം നിസ്കരിച്ചീലാക്കിയതും അങ്ങനെ നിങ്ങളുടെ നിസ്കാരത്തിൽ കുറെയൊക്കെ കൂട്ടിച്ചേർത്തു എന്ന് അനസുന മാലിക് പറഞ്ഞപ്പോ അനസുന മാലിക് പറഞ്ഞതിന്റെ അർത്ഥം നിസ്കാരത്തിൽ കൂട്ടിയെന്നല്ല എന്ന് പുള്ളി വായിച്ചിട്ട് മാറ്റി തിരിച്ചതൊക്കെ എന്നല്ലേ പറഞ്ഞില്ലേ. ആരാത് ചെയ്തത് ബുഹാരി മുസ്ലിമാ ചെയ്തത് വേറെ ആരുമല്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരൊറ്റ ഹദീദ് പ്രമാണമാണെന്ന് പറയാൻ നിവൃത്തിയില്ല. നബിന്റെ ഹദീദ് ഉണ്ടോ ഇല്ലേ അത് നമ്മൾ പഠിക്കണം. കിട്ടിക്കോളും നിർബന്ധമല്ല കേട്ടോ, കിട്ടിക്കോളും. കാരണം അത് സാറോട് കിട്ടാനില്ല. ഉണ്ടെങ്കിൽ പ്രമാണമായിക്കോളാ, അതായത് പറഞ്ഞത് നമ്മളുടെ വാദമാണ്. ഉണ്ടെങ്കിൽ പ്രമാണമാക്കുക, അതിനപ്പോ ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടെന്ന് പറയുന്നത് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. റഹ്മാൻ പറഞ്ഞു അള്ളാഹുവിന്റെ ഒരു സന്താനം ഉണ്ടെന്നാ മറ്റവർ പറഞ്ഞത്. ആരൊക്കെ പറയുന്നുണ്ട്, പറഞ്ഞവർ പറഞ്ഞോട്ടെ. ഏതായാലും അള്ളാഹുവിന് ഒരു സന്താനം ഉണ്ടെങ്കിൽ ഞാനാണ് ആദ്യം സുജൂദ് ചെയ്യുക, ആരാധിക്കാന്ന് അപ്പൊ നബിയോട് പറയാൻ പറഞ്ഞു. അപ്പൊ സന്താനം ഉണ്ടായിട്ടല്ല. അള്ളാഹുവിന് അങ്ങനെ സന്താനം ഉണ്ടെന്ന് പലരും പറയുന്നത്. എന്നാ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് സുജൂദ് ചെയ്യാനും നിസ്കരിക്കാനും ഒക്കെ ഞാൻ തന്നെയാണെന്ന് നബിയോട് പറയാൻ പറഞ്ഞു. എന്താ കാരണം? അങ്ങനെ ഉണ്ടിച്ചിട്ടല്ല, ഉണ്ടെങ്കിൽ അങ്ങനെയാണ് അതിന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞതാണ്. അതുപോലെ നബിന്റേതായ ഒരു ഹദീസ് ഇവിടെ ഉണ്ടെങ്കിൽ അത് രണ്ടാം പ്രമാണമായിട്ട് അംഗീകരിക്കുന്നതാണ് ഖുർആൻ സുന്നത്തുകാരുടെ സിദ്ധാന്തം. അതാപ്പോ പറഞ്ഞത് ഹദീസ് ഉണ്ടോ ഇല്ല നമ്മൾ നോക്കുക, കിട്ടില്ല നോക്കുക, കിട്ടിയില്ല ഇതിനോട് ഒരു ചുക്കും വരാൻ. അള്ളാഹുവിന്റെ കിതാബ് പരിപൂർണമായ കിതാബ് സമ്പൂർണമായ വിശദീകരണത്തോടുകൂടി ഒന്നും വിട്ടുകളയാതെ ഇവിടെ ഉണ്ടെന്ന് അള്ള പറഞ്ഞിരിക്കണം, പല പ്രാവശ്യം പറഞ്ഞിരിക്കണം, അതിവിടെ കയ്യിലുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞത് മൂന്ന് നേരം തന്നെ ഉള്ളൂ. അഞ്ചു നേരം ഖുർആനിൽ ഖുർആനോണ്ട് അഞ്ചു നേരം തെളിയിക്കുന്നവർക്ക് 100,000 rupees ഇനാം കൊടുക്കാൻ പറഞ്ഞിട്ട് കൊല്ലം 3 കഴിഞ്ഞു. ഇവിടെ ഈ ലോകത്ത് 100,000 പുരോഹിതന്മാർ ജീവിച്ചേപ്പുണ്ട്. അവരിൽ നിന്ന് കടം വാങ്ങിയാൽ മതി തെളിവ്. ഇവര് ലെറ്ററേ കൊടുക്കുന്നുള്ളൂ കർവാവിക്ക്, ഇബ്നു ബാസിൽ മക്കത്തേക്ക്, മദീനത്തേക്ക്, ഈജിപ്തിലേക്കൊക്കെ. ഇവിടുന്ന് കടം വാങ്ങാൻ പറഞ്ഞ അങ്ങോട്ട് എഴുതിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ കുടുങ്ങിയിരിക്കണേ എന്ന് പറഞ്ഞിട്ട് കത്തേരിയവർ, ഞങ്ങളിവിടെ കുടുങ്ങിയിരിക്കണേ അഞ്ചു നേരത്തിന് തെളിവ് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ടാവണില്ല എന്ന് നമ്മുടെ മൗലവിയോ നെതുവത്ത് സെക്രട്ടറിയോ ജമാഅത്ത് അമീറോ പറഞ്ഞിട്ട് ഇവിടെ ആകെ കുഴപ്പമായിരിക്കണം. അഞ്ചു നേരത്തിന്റെ തെളിവ് ഞങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാ ബുക്ക് എന്നെ ഇപ്പൊ കൂഴ്ത്തേണ്ടി വന്നു. സി എന്റെ അഞ്ചു നേരം ബുക്ക് ഞങ്ങൾ പിൻവലിക്കേണ്ടി വന്നു. ഇവിടെ രക്ഷയില്ല. അതുകൊണ്ട് കർദാവി ഇബ്നുബാസ് പോലുള്ള ആൾക്കാരൊക്കെ അഞ്ചു നേരത്തിന്റെ തെളിവ് പരിപൂർണമായിട്ട് ഒന്ന് തെരഞ്ഞു പിടിച്ചിട്ട് അയച്ചു തരണമെന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കാതിരിക്കോ, അയച്ചു കൊടുക്കാതിരിക്കോ. ഇവരൊക്കെ അവിടെ അറിയപ്പെടുന്ന ആൾക്കാരല്ലേ, അയച്ചു കൊടുത്തോ. ഖിയാമത്തുനാൾ വരെ കൊടുക്കോ? കൊടുക്കൂല. അവരുടെ ഒരു ചുക്കൂല്ലേ, ഒരു ചുക്കൂല്ലിയ നമ്മൾ കണ്ടറിഞ്ഞതാ. അപ്പൊ 100,000 rupees കൊടുക്കാന്ന് പറയാൻ കാരണം അതാണ്. എന്താ പൈസ കൊടുക്കേണ്ടിയില്ലേ? 100,000 rupees ഒരു കോടിയെന്നും പറയാം, പക്ഷെ ബോറടിക്കണ്ട വെച്ചിട്ടാ ഈ കോടി പറയാത്തത്. ഒരു കോടി തന്നെ കൊടുക്കാന്ന് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല, പക്ഷെ കോടി ഉണ്ടാക്കാന്ന് എളുപ്പമുള്ള കാര്യമല്ല, അപ്പൊ നടക്കാത്തൊരു കാര്യമാണ് ആൾക്കാർ പറയും. അതുകൊണ്ടാണ് ഈ 100,000 പിടിക്കുന്നത് കേട്ടോ. അല്ലാതെ അത് കൊടുക്കേണ്ടി വെച്ചിട്ടില്ല, കൊടുക്കേണ്ട ഒരൊറ്റ പൈസ കൊടുക്കേണ്ടി. അഞ്ചു നേരം ഇസ്ലാമിലുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിവുള്ള ഒരൊറ്റ പണ്ഡിതൻ ഈ ഭൂമുഖത്ത് ജനിച്ചിട്ടില്ല. അങ്ങനെ തന്നെ അച്ചടിച്ചത്, ജനിച്ചു തന്നെ ഒന്ന് കാണിച്ചു തരൂ. സി എം ജനിച്ചു, ഇപ്പോ മരിക്കാതെ മരിച്ചു. അതായത് മൂപ്പര് മരിച്ചിട്ട് കേട്ടോ, മൂപ്പര് ബുക്ക് മരിച്ചു എന്നർത്ഥം. മൂപ്പര് അഞ്ചു നേരം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാ, പക്ഷെ ബുക്ക് മരിച്ചു, മൂപ്പര് ജീവിച്ചിട്ടു. അങ്ങനെ അഞ്ചു നേരം ഉണ്ടാക്കാൻ വേണ്ടി പല ആൾക്കാരോട് ഒരുങ്ങി നോക്കി, അഹമ്മദിയാക്കോട് ഒരുങ്ങി നോക്കി. ഇപ്പൊ മൂപ്പര് പറഞ്ഞത് എനിക്കിപ്പോ സുഖയില്ലാന്ന, അഞ്ചു നേരം ഇപ്പൊ സ്ഥാപിച്ചതാന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ നിന്ന് മുൻകൂർ പൈസ ഒക്കെ അയച്ചുകൊടുത്തവരോട് മടക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏതായാലും 3 കൊല്ലം കഴിഞ്ഞിട്ട് അഞ്ചു നേരത്തിന്റെ തെളിവുകളൊക്കെ ഇപ്പൊ റെഡി എന്ന് പറഞ്ഞ അഹമ്മദ് റഷീദ് ഇപ്പൊ എന്നെ കൊണ്ട് ഒന്നും ഇനി ആവൂല എന്ന് പറഞ്ഞിട്ട് തൗബ ചെയ്തു. അഹമ്മദികൾ ഉണ്ടെങ്കിൽ കേട്ടോളൂ, അവരെ ചീത്ത പറയില്ലട്ടോ, ചീത്ത പറയില്ല. നമ്മൾ കാര്യം പറയാ, ആ അഹമ്മദ് റഷീദിനെ കൊണ്ട് അഞ്ചു നേരത്തിന്റെ തെളിവെന്ന് എഴുതിക്കൂ, ധൈര്യമുണ്ടെങ്കിൽ എഴുതിക്കൂ. ആ കുറയാനോണ്ട് തകർത്തി തരാം. അഞ്ചു നേരം നോണേ പറഞ്ഞ് നടന്നാൽ മതി. ഇവിടുന്ന് കിട്ടിയ അഞ്ചു നേരം അഗ്നിസ്വരാത്തറഫിന്നാരുഹമനലി അതിലെ രണ്ടറ്റത്തും രാത്രി നിസ്കരിച്ചോളൂ എന്ന് അള്ള പറഞ്ഞ പിന്നെ അതിന്റെ അപ്പുറം പോയിട്ട് 5-10 വരെ ആരാ ഇവർക്കെന്താ അധികാരം? അതിന്റെ ജയറം പറയും മാത്രമല്ല അങ്ങനെ പറഞ്ഞു അല്ല, 10 crore പറയണ്ട, അതാ കേട്ടത്. 10 crore മുസ്ലിങ്ങൾ ഇന്ന് പറയുന്നുണ്ട് അഞ്ചു നേരമല്ല 3 നേരം ഉള്ളൂ. അതാരാണ് 3 crore 10 crore എന്ന് പറയുന്ന ആൾക്കാർ ആരാ? അലീബിൻ അബീ താലിബിന്റെ അനുയായികളാ. പറഞ്ഞ കാര്യം അവരൊക്കെ കാത്തിരികളല്ലേ.
നബി അബി താലിബിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ സഹാദ് ഇല്ലാത്തതുകൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലാതെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അവർ പറയില്ല. അവര് അലി റസൂലുള്ളാഹ് എന്നാ പറയാ. നീ പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിലതാ അലി വലിയുള്ളതേ പറയുള്ളൂ, മുഹമ്മദ് റസൂലുള്ളാഹ് പറയില്ല. ആര് ഷിയാക്കള് എന്ന് പറയുന്നവർ നുണ. ഈ 90 കോടി മുസ്ലിങ്ങൾ എന്തൊരു അപകടം പിടിച്ച അൻപതുകളുടെ വർത്താനം പോയി പറയണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 90 കോടി വരുന്ന സുന്നത്ത് ജമാഅത്തുകാർ എന്താ പറയണ നുണാന്ന് പറയും. ഇജ്മാഅയിട്ട് പറയാ, ഈ 10 കോടി വരുന്ന ഷിയാക്കാൾ, അതായത് 3 നേരം ഉള്ളു നിസ്കാരം എന്ന് പറയുന്ന ഷിയാക്കാൾ ഒരൊറ്റ ഒന്ന് ഷഹാദത്ത് ജന്മ പൂർത്തിയായിട്ട് ചെല്ലൂലാന്ന് ശുദ്ധ നുണ സിയൻ മൗലവി വരെ അച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. അതിനും കൂടെ വെല്ലുവിളി നടന്നുകൊണ്ടിരിക്കുക. ഷിയാക്കളിൽപ്പെട്ട ഒരുത്തൻ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാത്ത ഒരുത്തൻ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടോന്നാ ചോദിക്കുക. നുണ പറയണേ ശുദ്ധ നുണ പറയാ. ഞാൻ വെള്ളം പച്ച വെള്ളം ശുദ്ധ ജലം കുപ്പിലാക്കിയിട്ട് ഞാൻ കുടിക്കും. ഇവിടെ മുഴുവൻ നടന്ന് പറഞ്ഞ് പരിചയിക്കണെന്താ പറയോ, കണ്ണ് കുടിച്ചല്ലാതെ പ്രസംഗിക്കൂടാതാണ്. എന്താപ്പൊ ചെയ്യാ, എന്താ പനി ചെയ്യാ, പച്ചവെള്ളം കുടിച്ചല്ലാതെ എനിക്ക് മണിക്കൂർ മണിക്കൂർ പച്ചവെള്ളം കുടിക്കും. പക്ഷെ ലോകം മുഴുവൻ ഇവര് പറഞ്ഞ് ചിലയിടത്ത് എഴുതി പ്രചരിപ്പിച്ചിരിക്കണേ നല്ല കുടിയനാണ്. പക്ഷെ കുടിയനാണ് പച്ചവെള്ളാണെന്ന് പറഞ്ഞു, പച്ചവെള്ള കുടിക്കണേ അത് ശരി. അപ്പൊ ഇത്തരത്തിൽ ഇവിടെ ഇവരുടെ ഇടയിൽ ഞാനിങ്ങനെ ഈ വാക്കും വർത്തമാനമായിട്ട് പറഞ്ഞു നടക്കുന്നത് എന്നെ പറ്റി ഇത്തരത്തിലുള്ള നുണ ഇവര് ആര് സിയനടക്കം പറഞ്ഞു നടക്കുന്നുവെങ്കിൽ ഇറാനിൽ കിടക്കുന്ന അവരെ പറ്റി 90 കോടി നുണ പറഞ്ഞതിന് അത്ഭുതപ്പെടുന്നു. കാരണം 90 കോടി പറഞ്ഞില്ലേ, അതായത് ഇവർ പറയും ആരാ ചിന്തിക്കണത്, ഈ 90 കോടി നുണ പറയും എത്ര നുണ നിങ്ങൾക്ക് എത്ര നുണ വേണം. ഈ 90 കോടി പറഞ്ഞ നുണ 40 ആടിന് ഒരാട്, 80 ആടിനും ഒരാട്, 120 ആടിനും ഒരാട്, ഇത് നുണയല്ലേ, ഇത് നുണയല്ലേ. 40 ആടിന് ഒരാളാണെങ്കിൽ 80 ആടിന് 2 ആടല്ലേ, 120 ആടിന് 3 ആടല്ലേ, ഇതായിരിക്കാം മനസ്സിലാവാത്തത്. ഈ 90 കോടി എന്ന് പറഞ്ഞാൽ 90 കോടി വേറെ പ്രശ്നം കിട്ടും. 90 കോടിയിൽ കുറെ സാധാരണക്കാരായ ശുദ്ധരായ നിഷ്കളങ്കരായ ആൾക്കാരാണ് ഭൂരിഭാഗം, അത് നമുക്കറിയാം. പക്ഷെ ഈ 90 കോടിയിലുള്ള പുരോഹിതന്മാര് പറയുന്നത് എന്താണെന്നറിയോ, 40-നും 1, 80-നും 1, 100-നും 1 എന്നാ പവരെ കണക്ക്. ഇത് നുണല്ലേ, ഇത് നുണല്ലേ. ഈ 90 കോടി ഇതിന് മറുപടി പറയണ്ടേ, ശുദ്ധ നുണല്ലേ. ഇപ്പൊ പറഞ്ഞത് ഇങ്ങനെ ശുദ്ധ നുണ പറയാം. സെന്റ് സെന്റ് ഉണ്ടല്ലോ, ആൽക്കഹോളുള്ള സെന്റ്, ആൽക്കഹോളുള്ള സെന്റ്, സാധാരണ സെന്റൊക്കെ ആൽക്കഹോൾ ഉണ്ടോ, സ്പിരിറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ, അത് നജീസാണ്. അത് നേത്ത് പൂശിരണ്ടി നിക്കരിച്ച സഹിയാവൂലാന്നാണ് സുന്നത്ത് ജമാഅത്തുകാരുടെ മുഴുവൻ വാദം. അപ്പൊ അതിപ്പോ പറയുന്നുണ്ടോ, പറയാത്ത ആൾക്കാർ അവരുടെ കിതാബ് നോക്കട്ടെ, അവരുടെ കിതാബ് ഒന്ന് നോക്കട്ടെ. കിതാബിൽ അങ്ങനെ അത് ഹംറിൽപ്പെട്ടതാണ്, ഹംറ് കലർന്നാണ് നജീസായി. അപ്പൊ സെന്റിൽ ഹംറ് കലർന്നു, അതുകൊണ്ട് സെന്റൊക്കെ നജീസാണ് എന്ന് അവർ പറയുന്നു. ഇത് വിശ്വസിക്കാൻ പറ്റൂ, ഇത് നുണയല്ലേ, സെന്റൊക്കെ നജീസാ. എന്നിട്ടോ അതിന്റെ അപ്പുറം പോയിട്ട് പറഞ്ഞതോ, എഴുതി വെച്ചിരിക്കണേ കോഴിക്കാഷ്ടും കൂടി, അതായത് മൗക്കൂലാത്തായ തിന്നാൻ പറ്റിയ സാധനങ്ങളുടെ ഒറ്റ നിന്നി കാഷ്ടം നജീസല്ല. അപ്പൊ കോഴിക്കാഷ്ടം താഹിറാണെന്നായി, കോഴിക്കാഷ്ടം താഹിറാണെന്നായി. ഇത്തരത്തിലുള്ള നുണ ഈ 90 കോടിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ആരാണ്? സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാരായ പുരോഹിതന്മാരാണ്. അവരെന്നെ ഇപ്പൊ ഈ പറഞ്ഞത് നബി ബദർ റക്അത്തിലേറെ നിസ്കരിച്ചിട്ടില്ല എന്ന് ആയിഷ പറയുന്നു, ഇബ്നു അബ്ബാസ് പറയുന്നു, ഇബ്നു ഉമർ പറയുന്നു. പക്ഷെ അബൂ ഹുറൈറ ഇവിടെ നടപ്പിലാക്കിയത് 23 ആണ്. അതുകൊണ്ട് 90 കോടിയാവുന്ന ഞങ്ങൾ 23 അല്ലാതെ നിസ്കരിക്കൂല എന്ന് പറയുന്നതും ഈ 90 കോടിയാണ്. അതും ഈ 90 കോടിയല്ലേ. അപ്പൊ അതിലിപ്പോ നമുക്ക് വെച്ച ആൾക്കാർ അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 11 പിന്നെ 11 തന്നെ ചെയ്താൽ കഴിവാണ് കാര്യം. ഈ 23 പറ്റൂല എന്ന് പറഞ്ഞിട്ട് 90 കോടിയിൽ ഒരു 10 കോടി പിന്നെയും പിന്മാറിയിരിക്കും. അതാരാ? ലോകത്തൊട്ടാകെയുള്ള ജമാഅത്തുകാരും മുജാഹിദീങ്ങളും യഹ്വാൻ മുസ്ലിമീനും ഒക്കെ കൂടി ഒരു 10 കോടികളുണ്ടാവും. അവര് പറഞ്ഞു 23 നടത്തിക്കട്ടെ, അത് കരുതി തന്നെ 11 ഞങ്ങൾ വിക്കരിക്കാം. അപ്പൊ ബാക്കി 80 കോടി വിക്കരിക്കണം പറയുന്നത് എത്രയാണ്? 23 മാസം വരാൻ പോകുന്നത്. റമദാൻ മാസം ഇവിടെ വന്നാൽ 23 നിസ്കരിക്കണമെന്നാണ് ഇപ്പൊ 90 കോടിയിൽ 80 കോടി പറയുന്നത്. അത് നുണല്ലേ, അത് അടിസ്ഥാനം ചെയ്യാത്തല്ലേ, അനാചാരല്ലേ. അലി ബിൻ അബി താലിബിന്റെ 10 കോടി പറയണേ, ഈ 90 കോടി നിന്ന 10 കോടി പറയണേ, ആ 23 ഏതായാലും ശരിയാവൂല. അപ്പൊ 80 കോടി പറയണ നുണല്ലേ. അപ്പൊ ഈ 80-ഉം 90-ഉം കോടികൾക്ക് നുണ പറയുന്നതിന്, അതായത് അവരുടെ നേതാക്കന്മാർക്ക് നുണ പറയുന്നതിന് യാതൊരു മടിയില്ല, ഒരു മടിയില്ല. ഓമി വിദ്നത്തിൽ മസീഹ് ദജ്ജാൽ, പെരുങ്കള്ളനായ ഈസാ നബിന്റെ ഫിത്നയിൽ നിന്ന് കാക്കണയാണ് ഈ 90 കോടിയും പറയുന്നില്ലേ. അവിടെ കുറച്ചുകൂടി അവിടെ ഒഴിവുണ്ടോ, ഹനഫികൾ പറയണം കേട്ടോ, ഹനഫിയുടെ ഒരു 10-30 കോടി 30-40 കോടിയോളം ഈ ലോകത്തുണ്ട്. അവർ ഒരൊറ്റ ഒന്ന് ഒന്നും ഫിത്നത്തിൽ മസീഹിന്ന് പറയില്ല. എന്താ കാരണം? പെരുങ്കള്ളനായ ഈസാനൊക്കെ അതിന്റെ അർത്ഥം. അങ്ങനെ എല്ലാരും അർത്ഥത്തിനില്ല. ഇവിടെ നോട്ടീസ് അടിച്ച് ബുക്കടിച്ച് പ്രസിദ്ധീകരിച്ചു, മറുപടി ഇല്ല. ആയിഷ പറഞ്ഞു മസീഹ് കൂട്ടിയിട്ട് നബി ഒരിക്കലും പറയാറില്ല. പറയുകയാണെങ്കിൽ ഒന്നും ഫിത്നത്തിൽ ദജ്ജാൽ എന്ന് പറയാന്നല്ലാതെ അതേ നബി പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളൂ. ബുഖാരിയിലാണ് മുസ്ലിമിലാണ്. അത് പറ്റാതെ അബൂഹുറൈറയുടെ ആൾക്കാർ കമ്പനിക്കാർ പറഞ്ഞുണ്ടാക്കിയ മസീഹ് ദജ്ജാൽ തന്നെ പറയണം, അപ്പൊ ഈസാ നബി പെരുങ്കള്ളൻ അർത്ഥാവും എന്നാലും അത് തന്നെ വേണം എന്ന് ഈ 90 കോടിയിൽ 50 കോടിയും പറയുന്നുവെങ്കിൽ ആരായ ഉത്തരവാദി? അലിഫ് നബി താലിബിന്റെ ആൾക്കാർ ഉത്തരവാദിയാണോ? ഖുർആൻ ഉത്തരവാദിയാണോ? ഇസ്ലാം ഉത്തരവാദിയാണോ? നബി ഉത്തരവാദിയാണോ? അല്ല. കൽപ്പിച്ചു കൂട്ടി നുണ പറയണ്ടേ? എവിടെ? നിസ്കാരത്തിലെ. നിസ്കാരത്തിലായി നുണ പറയണത്. അസ്സലാമു അലൈക്കും അയ്യോ നബിയോ, ഏ നബിയെ, അല്ലെങ്കിൽ എടോ നബി എന്നാണ് അതിന്റെ ഹൃദയാർത്ഥ പ്രകാരം. നിനക്കൊരു സലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ തഹിയാത്തിൽ പറയണത്. അസ്സലാമു അലൈക്കും അയ്യോ നബിയോ, എടോ നബി നിനക്ക് സലാം ഉണ്ടാവട്ടെ. നബി ചെയ്ത മാതിരിയാണ് ഇപ്പൊ ഞങ്ങൾ നിക്കരിക്കുന്നത്. അപ്പൊ അവരുടെ വാദം ഖുർആൻ അനുസരിച്ച് നിസ്കാര കണക്കുണ്ടാക്കാൻ ലോകത്തിനെ സാധ്യല്ല. ഈ 90 കോടി പറയണതാണ്. ഖുർആൻ അനുസരിച്ച് നിസ്കാര കണക്കുണ്ടാക്കാൻ ലോകത്തിനെ സാധ്യല്ല. നബി നിക്കരിച്ച മാതിരി നിസ്കാര കണക്കുണ്ടാക്കുക, അത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് ഇപ്പൊ ചെയ്യണത്. എന്താ എങ്ങനെ നബി നിക്കരിച്ചത്? അപ്പൊ പറഞ്ഞത് അസ്സലാമു അലൈക്കും അയ്യോഹൻ നബിയു എന്ന് പറഞ്ഞിട്ടാണ് നബി നിക്കരിക്കല്. അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി നോക്കുക. നബി നിക്കരിക്കും അങ്ങനെ അസ്സലാമു അലൈക്കും അയ്യോഹൻ നബിയു, എടോ നബി എനിക്കൊരു സലാം ഉണ്ടാവട്ടെ എന്ന് നബി ആ തഹിയാത്തിലിരിക്കുമ്പോ പറയൂ. അത് വട്ട് കാഞ്ഞാണല്ലേ പറയുള്ളൂ. നബി ആ തഹിയാത്തിലിരിക്കുമ്പോ നബി എന്നെ പറയാ, എടോ നബി എനിക്കൊരു സലാം ഉണ്ടാവട്ടെ എന്ന് അള്ളാഹു മുമ്പിൽ എടുത്തിട്ട് ആളുകളെയൊക്കെ നബി പറയില്ല. അപ്പൊ നബി പറഞ്ഞ നിസ്കാര കണക്കാൻ ഞങ്ങളെടുത്തുനിന്ന് പറയുന്നതിനോടല്ലേ നബി പറഞ്ഞ നിസ്കാര കണക്കാൻ? അസ്സലാമു അലൈക്കും അയ്യോ നബി എന്നത് നബി പഠിപ്പിച്ച നിസ്കാര കണക്കാൻ, നബി ചെയ്ത നിസ്കാര കണക്കാൻ അല്ല, ശുദ്ധ നുണ പറയാ. അപ്പൊ നുണ പറയാന്നുള്ളതിന് യാതൊരു മടിയില്ലാത്ത കോടികളാണ് ഇവിടെ ഉള്ളത്. കുറ്റക്കാരല്ല കേട്ടോ, അത് നമ്മളിന്നലെ പറഞ്ഞ മാതിരി നമ്മളിങ്ങനെ നുണ പറയുന്നത് ശിർക്ക് ചെയ്യണം കാഫിറാണ്, പക്ഷെ കുറ്റക്കാരാവണില്ല. എന്താ കാരണം? നമുക്ക് വിവരമില്ല. അതന്നെ നമുക്ക് വിവരമില്ലാത്തതുകൊണ്ട് യാതൊരു കുറ്റം നമ്മൾക്ക് ഉണ്ടാവില്ല എന്ന് പറയാ. കാരണം ഈ ചെയ്യുന്നവരൊക്കെ അത് ധിക്കാരപൂർവ്വം പറയാനല്ല. ഹോമിയ ഫിത്നത്തിൽ മസീഹ് ഇദ്ദിച്ചാൽ പെരുങ്കളനാ ഈസാ നബിന്റെ ഫിത്നത്തിന് എന്നുള്ള ഉദ്ദേശത്തിൽ ഒരാളും കൂടെ അദ്ദേഹത്തെ ചെല്ലൂല ഇതുവരെ കേട്ടോ. ഇനി ഇപ്പൊ ചെല്ലണതോ അർത്ഥ തന്നെയാണ്. ഇപ്പൊ കല്ലി ഒളിച്ചത്തായി. ഇപ്പൊ ഏതൊരുത്തം ചെല്ലിയാലും അതിന്റെ അർത്ഥം ഒന്നി ഫിത്നത്തിൽ മസീഹ് ഇദ്ദിച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രസിദ്ധീകരണങ്ങളും ഈ പത്രപ്രസ്താവനകളും ഈ നോട്ടീസുകളും ഈ പ്രസംഗങ്ങളും പ്രചരിച്ച നാടുകളിലൊക്കെ ഫിത്നത്തിൽ മസീഹ് ഇദ്ദിച്ചാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ? മരിച്ച് പഠിപ്പിക്കാൻ ഒരുത്തൻ ഈ ലോകത്തുണ്ടോ? ഒന്നി ഫിത്നത്തിൽ മസീഹ് ഇദ്ദിച്ചാൽ എന്ന് പറഞ്ഞാൽ പെരുങ്കള്ളനായ ഈസാ നബിയുടെ അർത്ഥമില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു പണ്ഡിതൻ ഈ കേരളത്തിലുണ്ടോ? ഇല്ല, ഇല്ല. ബുഖാരിയിൽ മുസ്ലിമിലാണ് പറഞ്ഞിട്ടുള്ള നബി. എന്നിട്ട് അതിന്റെ കൂടെ മസീഹിനെ കൂട്ടിയിട്ട് ഇസ്ലാമിനെ കള്ളനാക്കാൻ വേണ്ടി നടക്കുന്ന ഇതിന് തെളിവുണ്ടാക്കാൻ ഈ ലോകത്തിൽ കഴിയോ? കഴിയില്ല. പക്ഷെ അവരിപ്പോ മാറ്റോ? മാറ്റൂല. അവര് നുണ മാറ്റോ? മാറ്റൂല. എന്നാ സ്വകാര്യത്തിൽ ചിലർ പറയുന്നുണ്ട് കേട്ടോ, എന്തച്ചാരെ കാര്യം കുറച്ച് കുഴപ്പം തന്നെയാണ് നിങ്ങളിപ്പോ പറയണ്ട, ഞങ്ങൾ മാറ്റിയിരിക്കണത്. അത് എഴുതി ഞാൻ പത്രത്തിൽ ഖുർആൻ മാസികയിൽ അത് എഴുതി. ചില ആൾക്കാർ ഇപ്പൊ അത് മാറ്റിയിരിക്കണം, മൗലവിമാരെ ചിലർ ഉപദേശിക്കണെന്ന് പറഞ്ഞപ്പോ അപ്പൊ പറഞ്ഞു ഏ മാറ്റാൻ പറ്റൂല, അതിന്റെ അർത്ഥം മറ്റതാണെന്ന്. അതിന്റെ അർത്ഥം വേറെയാണ്. എന്താ അർത്ഥം വേറെ? ഷബാബിൽ എഴുതിയിരിക്കണേ മസീഹ് ദജ്ജാലിന് അർത്ഥം എഴുതിയിരിക്കണം. മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മസീഹ് വിശേഷണവും ദജ്ജാലി മസീഹ് വിശേഷണം. ദജ്ജാലോ അത് വിശേഷണം തന്നെ. അപ്പൊ രണ്ടു വിശേഷണം തന്നെ. മസീഹ് വിശേഷണമാണ്, വിശേഷ്യല്ല എന്ന് പറഞ്ഞിട്ട് അച്ചടിച്ചു ഷബാബില്. അറബി ഭാഷ പഠിക്കാത്ത മരമണ്ടൂസന്മാർ എന്നിട്ട് നോട്ടീസ് ഇറക്കി മിണ്ടുന്നുണ്ടോ? എന്ത് പറഞ്ഞാലും മിണ്ടൂലച്ചപ്പോ എന്താ ചെയ്യാ? അറബി ഭാഷ പഠിക്കാത്തവരാണ് ഇവരെന്ന് പറഞ്ഞ് അച്ചടിച്ചു പരത്തി മിണ്ടുന്നുണ്ടോ? മിണ്ടുന്നില്ല. ഷബാബിലല്ലേ എഴുതിയത്? എന്താ മറുപടി പറയാത്തത്? എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? അതുകൊണ്ട് മസീഹ് ദജ്ജാൽ ഇങ്ങനെ സമുദായത്തെ കൊണ്ട് ചെല്ലിക്കണ്ട. ഖുർആനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ, സത്യത്തിന്റെ പേരിൽ പറയാണ് നിങ്ങൾ ഈ സമുദായത്തെ കൊണ്ട് മസീഹ് ദജ്ജാൽ ചെല്ലിപ്പിക്കണ്ട. സമുദായത്തിന് അത് അറിയില്ല എന്നുള്ളത് ശരിയാ, അവരറിയാതെ ചെല്ലിപ്പോയതാ. മേലിൽ നിങ്ങൾ മസീഹ് ദജ്ജാൽ ചെല്ലിക്കരുത്. ചെല്ലിക്കുന്ന ഒരു സിയനോ ഒരു നദ്വത്ത് സെക്രട്ടറിയോ ഒരു ജമാഅത്ത് അമീറോ ഉണ്ടെങ്കിൽ നേരിട്ടൊരു സദസ്സിലേക്ക് വാ, എന്നിട്ട് മസീഹ് ദജ്ജാൽ ഒന്ന് നേരാക്കിക്കൊണ്ട, എന്നിട്ട് മതി ചെല്ലിയും ചെല്ലാൻ പറയുന്നത്. തോന്നിയസം ചെയ്യ്, ശുദ്ധ നോണി. ഖുർആനിൽ ഇല്ലാത്ത പദങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ഈ സമുദായത്തെ വഞ്ചിക്കേ? വഞ്ചിക്കാൻ പാടില്ല. സമുദായം നല്ലത് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ മുലിയാക്കന്മാർ ഇതിനുണ്ടാക്കിയാൽ ഈ പുരോഹിതന്മാരവിടെ കൽപ്പിച്ചു കൂട്ടിയിട്ട് വൈദ്യുതിച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യണം, ആര്? സമുദായം ചോദ്യം ചെയ്യണം. അൽ മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പറയുമ്പോൾ അൽ മസീഹ് എന്ന് 11 സ്ഥലത്ത് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. 11 സ്ഥലത്ത് ഈസാ നബി എന്നല്ലാതെ അർത്ഥമില്ല. ഇസ്മുഹുൽ മസീഹു, ഈസാ നബിന്റെ പേരാണ് അൽ മസീഹ് എന്നുള്ളത് വിശേഷണമല്ല എന്നൊക്കെ വ്യക്തമായിട്ട് വിശേഷണമായിട്ട് ഒരൊക്ക സ്ഥലത്ത് ഖുർആനിൽ അൽ മസീഹ് ഉപയോഗിച്ചിട്ടില്ല. അറബി ഖുർആൻ പഠിച്ചവർക്കൊക്കെ അറിയാം, അല്ലെന്നൊന്ന് എഴുതട്ടെ, നോട്ടീസ് ഇറക്കട്ടെ ധൈര്യമുണ്ടെങ്കിൽ. അനങ്ങൂല, അവർ ഇതുവരെ അനങ്ങിയോ? 10,000 നോട്ടീസ് ഇറക്കില്ല, എന്താ വേണ്ടത്? അപ്പൊ അവർക്ക് അനങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ട് അൽ മസീഹ് എന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ ഈസാ നബീനെ അർത്ഥമുള്ളൂ. അതിന്റെ കൂടെ ദജ്ജാൽ കൂട്ടിയാൽ അള്ളാഹിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഒന്നി ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ പെരുങ്കള്ളനായ ഈസാ നബിന്റെ വിത്തിനിൽ നിന്ന് കാക്കണമെന്ന അർത്ഥം എന്നിവിടെ വേണ്ടത്ര സൂര്യപ്രകാശം പോലെ തെളിയിച്ചു കൊടുത്തിട്ട് ഇനിയും ആ അൽ മസീഹ് ദജ്ജാൽ നിസ്കാരത്തിൽ ചെല്ലാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സദസ്യരല്ലോ. സദസ്യരാകുന്ന നമ്മളെ കൊണ്ട് ഈ പുരോഹിത പിശാചിക്കൾ ചെല്ലിക്കുന്നുവെങ്കിൽ അതിനവർ മറുപടി പറയേണ്ടി വരും. അതിനവർ മറുപടി പറയണം. ഖുർആൻ പഠിച്ചു വരട്ടെ, അവരെ ഭാഷ പഠിച്ചു വരട്ടെ, ഗ്രാമർ പഠിക്കട്ടെ, എവിടെ നിന്ന് കിട്ടിയാൽ മസീഹ് ദജ്ജാൽ? ഹനഫികൾക്കില്ലാത്ത, ഷിയാക്കൾക്കില്ലാത്ത, ആയിഷ നബി അത് ചെല്ലാറില്ല എന്ന് പറഞ്ഞിട്ടും ആ ഗുരുതം കണ്ട പ്രാർത്ഥന മുസ്ലിങ്ങൾ ചെയ്തേ തീരൂ എന്ന നിർബന്ധം ഇവർക്കുണ്ടെങ്കിൽ അത് സമുദായം ചോദ്യം ചെയ്ത് ഞാൻ നമ്മളെ കൊണ്ട് ഒന്നും സാധ്യമല്ല. ഞാൻ ഒറ്റ ഒരാളെത്തി ചെയ്യാന് ഞാനിപ്പോ ആരോടും ചോദിക്കാതെ ചെയ്യാൻ, പക്ഷേ സമുദായം അവരെ വിടൂല എന്നവർക്ക് ഞാൻ വാണിങ് കൊടുക്കണം. നിങ്ങൾ സമുദായത്തെ കുറങ്ങി കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചൊന്നുമില്ല. കരിച്ചുടി നിക്കറിച്ചുടി മാക്കൊടുക്കുമൊക്കെ നിക്കറിച്ചുടി കരിക്കുമൊക്കെ മാക്കൊടുത്തോടെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകും. അവരെ കരിക്കണമെങ്കിൽ പൈസ കൊടുക്കും. ഏയ്, എന്ത് ചെയ്യും? അവരെ നിസ്കരിക്കണമെങ്കിൽ പൈസ കൊടുക്കും. ഏതെങ്കിലും ഒരു പുരോഹിത നേതാവിനോട് സുബഹ് നിസ്കാരം നിങ്ങളുടെ ഏറ്റാട്ടെ, നിങ്ങൾ നമ്മുടെ നാട്ടിലത്തെ മൗലവിയല്ലേ, അല്ലെ നാട്ടിലത്തെ മുസ്ലിയരല്ലേ, ബാക്കിയുള്ള നാലും ഞങ്ങൾ ഒപ്പിച്ചോളാം, കാരണം ഞങ്ങൾക്ക് ഉറച്ചുറക്കണം. അതിനുള്ള കല്ലി പറയാം, അല്ല കല്ലി അവരോട് പറയാം, ഞങ്ങൾ രാത്രി പാദത്തിന് ശേഷം തുറന്ന് കിടന്നാലേ സുബഹിക്ക് അറിയില്ല. സുബഹിക്ക് അറിയാതെ കിടന്നാൽ കുറ്റില്ലാതെ പൊങ്ങളെ സംബന്ധിക്കോരോ. അതുകൊണ്ട് നിങ്ങൾ ഏതാണ്ട് അറിയുന്ന ആളാണല്ലോ, വലിയ മുത്തക്കയല്ലേ. സുബഹ് നമസ്കാരം ആ ഫജ്ർ സാദിഖിൽ തന്നെ നിസ്കരിക്കണം. സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഫർളാണ് എന്നൊക്കെയാണോ നിങ്ങൾ ഞങ്ങളോട് പറയേണ്ടത്? ഒരു കാര്യം ചെയ്യാം, നമ്മുടെ നാട്ടിലത്തെ പള്ളിയിലത്തെ സുബഹ് നിസ്കാരത്തിന്റെ കാര്യമെങ്കിലും സി എൻ മൗലവിയെ സാഹിബെ നിങ്ങളൊന്ന് തീർക്കും. അവർക്ക് വലിയട്ട വയസ്സോടായി, ഇപ്പൊ അവരോട് പറയണ്ട. വേറെ ആരോഗ്യമുള്ള ആൾക്കാരുണ്ടല്ലോ, അവരോട് പറയാ നിങ്ങൾ സുബഹ് നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ എടുക്കോ എന്ന് ചോദിച്ചു നോക്കാം. ഒരൊറ്റ മൗലവി ഏൽപ്പൂര അവിടെ കേരളത്തിലുള്ളവർ എനിക്കറിയാം. എനിക്കറിയാം ഇവരുടെ സുബഹ് നിസ്കാരം, ഇവരുടെ ഫർളും സുന്നത്തും എത്രത്തോളം കട്ടിയുള്ളതാണ്. ഞാൻ ഈ 30 പഠിക്കാൻ നടക്കുക, അത് പഠിക്കാൻ നടക്കവരെ പിന്നാലെ അവരൊരൊറ്റ സുബഹ് നിസ്കാരം ഒരു പള്ളിയിൽ ഏറ്റെടുക്കാൻ അവർ തയ്യാറില്ല. ഇനി ഏതെങ്കിലും വല്ല പൊട്ടന്മാരുണ്ടാവും, സുബഹ് നിസ്കാരം സൂര്യോദയത്തിന് മുമ്പ് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ കിടക്കുന്നു വിചാരിക്കുന്ന ചില വിഡ്ഢികളുണ്ടാവും. അവർ ചിലപ്പോ ചെയ്തെന്ന് പറയും, അവരെ വിചാരം നിസ്കരിച്ച സ്വർഗത്തിൽ കിടക്കുന്നത്, നിസ്കരിച്ചാൽ ഒന്നും സ്വർഗം കാണാൻ കഴിയില്ല. ആ പൂജയാണ് നിസ്കരിച്ചിട്ട് ആളെ പറ്റിച്ച് അള്ളഹാനെ പറ്റിച്ച് സ്വർഗത്തിൽ കിടക്കാന്ന് വിചാരിക്കണ്ട. ഖുർആനിലില്ല, നിസ്കരിക്കണ് നിസ്കരിച്ചാലേ ആളൊന്നും നന്നായി തീരും. ആൾക്ക് എന്തിനാണ് ടോണിക്ക് കഴിക്കണ്? ഇതിനാ പാലൊടിക്കണെന്ന് വെച്ചാൽ പാലൊടിക്കണത് വിശ്പതിരാനല്ല, ടോണിക്ക് കഴിക്കണത് വിശ്പതിരാനൊന്നുമല്ല, അത് ഒന്നും കൂടി ആരോഗ്യം കൂടാൻ അതിനായി ടോണിക്കൊക്കെ നല്ല ക്യാപ്സ്യൂളൊക്കെ കഴിച്ചാൽ കുറച്ചും കൂടി ഒരു ഉഷാറൊക്കെ കിട്ടും. അതുപോലത്തെ ഒരു സാധനമായ നിസ്കാരം, ഇതാണ് നിസ്കാരം സ്വന്തമായിട്ട് ആണ്ട് സ്വർഗത്തിൽ കണ്ടി എന്നാലേ കടക്കണ പടി പറയും. ഈ നിസ്കാരം സ്വന്തമായിട്ട് സ്വർഗത്തിൽ കിടക്കാൻ വന്നിരിക്കാൻ ഓടാവണമെന്ന് പറയും. ഓടെന്ന് പറയല്ല, നരകത്തിലേക്ക് പിടിച്ചിടും ആരും സമാനിയാക്കൾ. അനാഥകളുടെ അവകാശം കൊടുക്കാതെ, ജക്കാത്ത് കൊടുക്കാതെ, പരോപകാരം ചെയ്യാതെ വെറും നിസ്കരിച്ച് ആള് നല്ല വിള്ളയായിട്ട് നടന്നിട്ട് സ്വർഗം കിട്ടാൻ വേണ്ടി നടക്കുന്നവനെ നരകത്തിന്റെ അടിയിലെ തട്ടിലിട്ട് ശിക്ഷിക്കുന്ന ആളാണ് പറയണത് ഇവിടെ ഖുർആൻ 107 അധ്യായത്തിൽ. അപ്പോ വേണ്ട ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ, ജക്കാത്ത് കൊടുക്കാതെ, കുടുംബം നോക്കാതെ, പെണ്ണിനെ നോക്കാതെ, ഉമ്മാനെ ഉപ്പാനെ ശുശ്രൂഷിക്കാതെ ഒരുത്തർ നിസ്കരിക്കാൻ നടന്നാലേ ഇരട്ടപ്പിറ്റ. ജക്കാത്ത് കൊടുക്കാനും ഉപകാരം ചെയ്യാനും ഒഴിവില്ലെങ്കിൽ നിസ്കരിക്കണ്ട. ഇതൊക്കെ തമാശ പറയില്ല, കാര്യം മനസ്സിലാക്കണം. ഖുർആൻ പറയുന്ന വാണിങ്ങാത് നിങ്ങളിവിടെ ജക്കാത്ത് കൊടുക്കാൻ തയ്യാറില്ല. ജക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? 10,000,00,000 തേങ്ങി അടക്കൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ? അല്ല, ഒരു ദിവസേ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം പണിയെടുത്താൽ 50 കിട്ടും. 50 കൊണ്ട് വീട്ടിന്റെ ചെലവ് നടത്തിയാൽ 10 ഞാനും തിന്നും, 40 പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും കുട്ടികൾക്കും കൂടുതലാണ്. ഈ 40 ജക്കാത്ത് അതാ ജക്കാത്ത്. ഒരുത്തൻ അധ്വാനിച്ച് കിട്ടുന്ന പൈസയിൽ അവൻ സ്വന്തം ഭക്ഷിക്കുന്ന, അവൻ ഉപയോഗിക്കുന്നത് കഴിച്ച് ബാക്കി അവന്റെ കുടുംബത്തിന്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, ഭാര്യക്ക് കൊടുക്കുന്നത് ഒക്കെ ജക്കാത്ത. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് പഠിക്കണം. നമ്മൾ നമ്മള് പഠിച്ചിരിക്കാന്നല്ല, പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്ന അതല്ലല്ലോ. സക്കാത്ത് എന്ന് പറഞ്ഞാൽ 40 ആണ് ഒരാട്, 80 ആണ് ഒരാട്, മറ്റൊരു ആണ്, അതാ സക്കാത്ത്. അതൊന്നുമല്ല സക്കാത്ത്. നമ്മളല്ലാത്തവരെ നോക്കി രക്ഷിക്കുക, അതിന് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുക, അത് ചെലവാക്കുക, അതാ സക്കാത്ത്. അത് കുടുംബത്തെ കഴിച്ചാൽ അതിന് ആരോഗ്യം. പിന്നെ രക്തബന്ധത്തിൽ ഏടൊക്കെയുള്ള വെച്ചാൽ അത് സഹോദരൻ, ആദർശ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ പ്രസ്ഥാനം മറ്റുള്ള നാട്ടിൽ പ്രദേശത്തേക്ക് ഇതിങ്ങനെ വർദ്ധിക്കുന്നതോറും കൊടുത്തുകൊണ്ടിരിക്കുക, അതായത് സക്കാത്ത്. കുടുംബത്തിന് മാത്രമേ കൊടുക്കാറുള്ളൂ, അത് തന്നെയാണ് അവന്റെ സക്കാത്ത്, അവന്റെ സക്കാത്ത് അതന്നെ. അപ്പൊ അവന് കുടുംബത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്, പിന്നെ കൊടുക്കേണ്ടതുണ്ട്. കുട്ടികളൊന്നും നോക്കൂല, മാതാപിതാക്കളും നോക്കൂല, നിക്കരിക്കും. നിക്കരിക്കും പോയിട്ട് പള്ളി കയറിയിട്ട് നിക്കരിക്കല, അവനെ 5 നേരം 5 നേരം നിക്കരിക്കും ജമാഅത്തായി. അവരെ സ്വപ്നിക്ക് ഇവനെന്താ ചെയ്യാന്നറിയോ, ഇവനെന്താ ചെയ്യാന്നറിയോ, പണിക്ക് പോവാന്, ഇവിടെ ഉദ്യോഗമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ജോലികൾ പലതുണ്ട്, അതൊന്നും ചെയ്യാതെ പള്ളിയിൽ കയറിയിട്ട് 5 നേരം നിക്കരിച്ച് നടക്കുന്നവന്റെ മേരടിയിൽ പിടിച്ചിട്ട് നരകത്തിലേക്കാട്ട് എറിയും. ഖുർആനാ പറഞ്ഞത്, ഞാനല്ല ഖുർആൻ പറഞ്ഞതാ. നിക്കരിച്ച് അവളെ പറ്റി നടക്കി ഞാൻ മെനക്കണ്ട, ഈ നിസ്കരിച്ചോണ്ട് സ്വർഗത്തിൽ കത്തു, അതും എത്തൂല, എത്തൂലെ ധൈര്യപൂർവ്വം പറയാ. നിസ്കരിച്ചോണ്ട് സ്വർഗത്തിൽ കിടക്കുന്നു, നിസ്കരിക്കാത്തതുകൊണ്ട് നരകത്തിൽ പോകുന്ന ഖുർആനിലില്ല. ഇത് തോണിക്കോടിക്കും പോലെ കുറച്ച് വണ്ണമൊക്കെ ഉള്ളതാ നിസ്കാരം. ആ വേണ്ടതൊക്കെ ചെയ്താൽ സ്വർഗത്തിൽ ചെന്നാൽ കുറച്ച് നല്ല പുഷ്ടിയുള്ള സ്ഥലത്ത് എയർ കണ്ടീഷനിലൊക്കെ പോയിരിക്കാം നിസ്കരിച്ചാൽ, ഇല്ലെങ്കിലോ സാധാരണ മൈതാനൊക്കെ കുറിച്ച് ചേർക്കും. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ നിസ്കരിച്ചിട്ട് നരകത്തിനോടൊന്നും ഖുർആനിൽ ഇല്ലാതെ പറഞ്ഞാൽ അത് തലേ കയറൂലെന്ന് പറഞ്ഞാൽ പറ്റൂ, തലേ കയറണോ. നിസ്കരിക്കുന്നത് നിർബന്ധമാണ്, അഥവാ ഒരാൾക്ക് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ നരകത്തിനിട്ട് ശിക്ഷിക്കൂല. നിസ്കരിച്ച് വേറൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവരെ സ്വർഗത്തിലാക്കൂല. അപ്പൊ സ്വർഗത്തിൽ കടക്കാനും വേണം കുറച്ച് പണിയിരിക്കാം, നരകത്തിൽ കടക്കാനും വേണം വേറെ കുറച്ച് പണിയിരിക്കാം. നിക്കരിക്കാതിരുന്നാൽ മാത്രം പോരാ, നിക്കരിക്കാതിരിക്കണം, ആളെ തന്നെ ചെയ്യും, ആളെ വെക്കേണ്ടി ചെയ്യും. അപ്പൊ അപ്പം പിടിച്ചിട്ടു, അങ്ങനെ പിടിച്ചിട്ടു. ഇത് പറഞ്ഞേക്കാം, ഒരുത്തൻ വേണ്ടതൊക്കെ ചെയ്യേണ്ട, കുടുംബം നോക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ട് ത്യാഗം ചെയ്ത് പ്രസ്ഥാനത്തിന് കുറെ പൈസ കൊടുക്കും, നാട്ടിൽ സേവനം ചെയ്യലെന്നെ അവന്റെ പണി. കാർക്കിന്റെ കാര്യം 2 നമ്പർ ആണെങ്കിൽ അവനപ്പൊ കാഫിറാക്കാൻ പോണ്ട, അവനെ അടിക്കാൻ പോണ്ട, കൊല്ലാൻ പോണ്ട, നരകത്തിലാക്കാനും മെനക്കണ്ട. ആ പൂജക്കണം പറഞ്ഞാലേ അവർക്ക് കുറച്ച് സീറ്റ് കുറവുണ്ടാവും സ്വർഗത്തിൽ, അത് നിങ്ങൾക്ക് എന്താ നഷ്ടം? അതിന് മറ്റുള്ളവർക്ക് എന്താ നഷ്ടം? അവന്റെ സീറ്റ് കുറഞ്ഞെങ്കിൽ അത് അവർക്ക് നഷ്ടം തന്നെയാണ്. പക്ഷെ അതിന് നമ്മൾ വർത്തമാനം പറയണ്ടേ, നമ്മളതിനെ കൊല്ലിരിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരുടെയും അധികാരത്തിൽപ്പെട്ടാണ് നിസ്കരിക്കാന്നുള്ളത്, അത് അവർ ചെയ്തോളണം, അത് നിർബന്ധമാണ്. പറഞ്ഞതല്ല നിസ്കരിച്ചോണ്ട് സ്വർഗത്തിൽ കിടക്കൂല, നിസ്കരിക്കാത്തോണ്ട് നരകത്തിലും പോകൂല, എന്നാ നിർബന്ധമല്ലേ? നിർബന്ധമാണ്. അപ്പൊ കുറ്റമല്ലേ? കുറ്റമുണ്ട്. എന്താ കുറ്റം? ചെറിയ കുറ്റം. നിസ്കാരം ഉപേക്ഷിച്ചാൽ ചെറിയ കുറ്റം, ജക്കാത്ത് കൊടുക്കാതെ നിസ്കരിച്ചാൽ വൻകുറ്റം. ജക്കാത്ത് കൊടുക്കാത്ത നിസ്കരിച്ചാൽ ജക്കാത്ത് കൊടുക്കാത്തതൊരു വൻകുറ്റം, നിസ്കരിച്ച 2 വൻകുറ്റം. അതാണ് ജക്കാത്ത് കൊടുക്കാത്തവര്, കടം മേടിച്ചാൽ കൊടുക്കാത്തവര്, മാതാപിതാക്കളെ നോക്കാത്തവര്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് കൈവുണ്ടെങ്കിൽ കിട്ടും. കടം വീട്ടാനും മാതാപിതാക്കളെ നോക്കാനും അതുപോലെ സന്താനങ്ങളെ നോക്കാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ അവൻ പിന്നെ നിക്കരിക്കരുത്. നിക്കരിച്ചാ അവസ്ഥ, കഴിവില്ലെങ്കിലും നിക്കരിച്ചോട്ടെ, ഒന്നിനും കഴിവില്ല, അധ്വാനിക്കാനും കഴിവില്ല, പിന്നെ കുറച്ച് നിക്കരിക്കലും ചെയ്തോട്ടെ, അത് ശരിയാണ്, അത് സമ്മതിക്കാം, അത് സമ്മതിക്കാം. കഴിവുള്ളവൻ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ആൾക്കാർ അതിന് കഴിവുണ്ടായിരിക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അവർ നിസ്കരിക്കരുത്, അപകടമാണ്. എന്തുകൊണ്ട്? മുനാഫിക്കാണ്. ഈ മുനാഫിക്കങ്ങളെ കൊണ്ടാണ് ഈ ലോകം നാശമാകുന്ന പള്ള പറയണത്. മര്യാദക്ക് നിസ്കരിക്കാൻ അർഹതയുള്ള ആൾക്കാരും അർഹതയുള്ളതൊക്കെ ചെയ്തിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അവർ ശുദ്ധരാണ്, നല്ലവരാണ്, അവരെ കൊണ്ട് ലോകത്തിന് ഗുണമുണ്ടോ? അതിന് ആരെങ്കിലും കാണിക്കണോ? ഈ നിസ്കാരം ആരെങ്കിലും കാണിക്കണോ? ഇപ്പൊ ചിലർ പറയുന്നുണ്ട് ജയനൂർ മൗലയെ നിസ്കരിക്കണം, കാണില്ല, കാണൂല, കാണൂല. അവരിയായിട്ടല്ല, അവരിയായിട്ടല്ല കാണാത്തത്, ഞാൻ എന്റെ റൂമിനാണ് നിസ്കരിക്കരുത്, അതാ കാണാത്തത്. പിന്നെ റൂമിനുള്ളിൽ ഒന്ന് എത്തി നോക്കണം, അപ്പൊ കാണും. അതിന്റെ ആ 3 നേരത്ത് എത്തി നോക്കണം, 5 നേരം എത്തി നോക്കിയാൽ കാണൂല, 5 നേരം എത്തി നോക്കിയാൽ കാണൂല, 3 നേരത്ത് എത്തി നോക്കിയാൽ ആ സമയം കാത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നത് കാണാം. ആ മിക്കവാറും വാതിൽ അടച്ചിട്ടാണ് നിസ്കരിക്കുക. എന്തിനാത്? അങ്ങനെ വാതിലൊക്കെ അടച്ചിട്ട് സ്വകാര്യത്തിൽ നിസ്കരിക്കണം എന്നാണ് അള്ളാഹ് പറഞ്ഞത്, നബി ചെയ്തിരുന്നതും. ആ നബിയോട് ചോദിച്ചു, നബിയെ ഞാൻ പള്ളിനാ വീട്ടിനാ നിസ്കരിക്കണമെന്ന് വെച്ചു നബിയോട്. ബുഹാരിന്റെ ഉസ്താദ എഴുതിയിട്ടിരിക്കണം മുസ്നദ് അഹമ്മദിൽ, പള്ളിനാ വീട്ടിനാ നിസ്കരിക്കണമെന്ന് വെച്ചപ്പോ നബി പറഞ്ഞു അവനോട് നിന്ന്, എടോ എന്റെ പള്ളിയും എന്റെ വീടും എവിടെയാണെന്നുള്ള എനിക്കറിയില്ല, എന്റെ പള്ളിയും വീടും എവിടെയാണെന്ന് എനിക്കറിയില്ലേ. പള്ളിന്റെ ചരുവിലും തന്നെയാണ് നബിന്റെ വീടേ, അകലൊന്നുമില്ല. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്നല്ലേ നിസ്കരിക്കണത്, നീ കണ്ടിട്ടില്ലേ, കാണാറില്ലേ, എന്താ ചോദിക്കുന്നത് എന്ന് ചോദിച്ചു. ഇതാരാ പറഞ്ഞത്? നബി പറഞ്ഞു എന്ന് ബുഹാരിന്റെ ഉസ്താദ് ബുഹാരിന്റെ ഉസ്താദിന്റെ കിതാബിൽ എഴുതി വെച്ചു. ബുഹാരി എഴുതിയോ? ബുഹാരി നമ്മളൊക്കെ കൂടി ഇവിടെ കാളത്തേക്ക് ഇതാകാൻ വേണ്ടിട്ട് വന്ന ആളത് എഴുതി വെക്കോ ഇല്ലേ? നമ്മളെല്ലാം കൂടി ഇവിടെ കാള കൂട്ടാൻ മെനക്കെട്ട് വന്ന ആളാ ബുഹാരി. ബുഹാരി ഈ ഫലപ്രദായ ഉപകാരപ്രദായ ശാസ്ത്രീയമായ പ്രായോഗികമായ പദ്ധതി എന്തെങ്കിലും നമ്മളെ പഠിപ്പിക്കോ? പഠിപ്പിക്കൂല. നബി പഠിപ്പിച്ചു, അള്ളയും പഠിപ്പിച്ചു, എല്ലാവരും വീട്ടിൽ നിന്ന് കിറിച്ചോളി. ആ എല്ലാവരും വീട്ടിൽ നിന്ന് കിറിച്ചോളി. വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കും, ബാങ്ക് ബാങ്കില്ല, വെള്ളിയാഴ്ച നിസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ അങ്ങോട്ട് ചെന്നോളൂ. അപ്പൊ ഇതാ റൂദിയ ഇസ്ലാത്തിൽ വിജയം ചെയ്യുക. വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ എന്നാൽ നിങ്ങൾ ഉടനെ അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്ന വേദിയിലേക്ക് വന്നോളൂ എന്ന് ഖുർആനിൽ പറഞ്ഞു. അപ്പൊ വെള്ളിയാഴ്ച ക്ഷണം കേട്ടാൽ അങ്ങോട്ട് പോകണം എന്നുള്ളതല്ലാതെ വ്യാഴാഴ്ച ക്ഷണിച്ചാൽ പോണോ? ശനിയാഴ്ച ക്ഷണിച്ചാൽ പോണോ? ആറാഴ്ചയും പള്ളിയിൽ വാങ്ങി.
പ്രതിഫലം നൽകിയിടും ഞാൻ പാവങ്ങൾക്ക്.